എബ്രയരുടെ പുസ്തകം 12-ാം അധ്യായം.
എബ്രായ ലേഖനം 12-ാം അധ്യായം.
നേരത്തെ ദിനം മാളിയിൽ കേട്ട എല്ലാ വാർത്തകൾക്കാണ് ദൈവത്തിന് ഞാൻ നന്ദി സ്ഥലത്തുകളെ.
ഇന്നലെ വൈകുന്നേരം കേട്ട എല്ലാ ദൈവവചനത്തിനായിട്ടും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു.
യേശു ക്രിസ്തു നമുക്ക് മുന്നോടിയായിരിക്കുക.
യേശു ക്രിസ്തു നമുക്ക് നമ്മുടെ മുന്നോടിയായി നമ്മുടെ മുന്നേ പോയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മുന്നോടിയാണ് യേശു ക്രിസ്തു.
യേശു ക്രിസ്തു ചിന്തിന രക്തത്തിനാൽ നമുക്ക് പാപമണ്ണിപ്പ് ഉണ്ടായിരിക്കുന്നത്.
യേശു ക്രിസ്തു ചിന്തിയ രക്തത്താലാണ് നമുക്ക് പാപമോചനം ലഭിച്ചത്, പാപക്ഷമ ലഭിച്ചത്.
യോവാൻ സ്നാനകനുടെ തലയെ സിരച്ചാളയിലിരുന്ന് വെട്ടി അവനെ കൊലൈ ചെയ്തതുപോലെ യേശു ക്രിസ്തുവെയും ഒരു കുറ്റവാളിയായി സിരച്ചാളയിൽ അടിച്ച് സിരച്ചാളയിൽ നിന്ന് വെളിയില വരച്ചൊല്ലി അവരുടെ തലയെ വാങ്ങി അപ്പടിയും മരിത്തിരിക്ക ചെയ്യലാം.
യോഹന്നാൻ സ്നാപകൻ ജയിലിലായിരുന്നപ്പോൾ അവനെ ജയിലിൽ നിന്നും പിടിച്ച് അവന്റെ തല അറുത്ത് അവനെ കൊല ചെയ്തതുപോലെ യേശു ക്രിസ്തുവിനെയും ജയിലിൽ അടച്ച്, കാരാഗ്രഹത്തിൽ അടച്ച് അതിനുശേഷം പുറത്തു കൊണ്ടുവന്ന് അവന്റെയും തല വെട്ടി അവനെ കൊല്ലാമായിരുന്നു.
എന്നുടേ പാവങ്ങളെയും ഉങ്ങളുടെ പാവങ്ങളെയും മണ്ണിക്കപ്പെടുമ്പിടിക്ക് യേശു ക്രിസ്തുവിൻ പഴുതറ്റ രക്തം ചിന്തപ്പെട വേണ്ടിയതായിരിക്കുന്നത്.
എന്നാൽ എന്റെ പാപവും നിങ്ങളുടെ പാപവും ക്ഷമിക്കപ്പെടുവാനായി യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ രക്തം ചിന്തപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നു.
അന്ത രക്തം തലയെ ചാപ്പണി കൂടെ രക്തം ചിന്ത വെച്ച് എന്നുടേ പാപത്തെ മണ്ണിക്കരുത്. പിതാവ് അപ്പടി ചെയ്തിരിക്കലാം.
തല വെട്ടി രക്തമൊഴുക്കി അങ്ങനെ വേണമെങ്കിലും എന്റെ പാപം ക്ഷമിക്കുവാനായിട്ട് പിതാവിന് അപ്രകാരം യേശുവിനെ മരണത്തിലൂടെ നയിക്കാമായിരുന്നു.
എനിക്ക് ദൈവ പാപം മണ്ണിപ്പോ,
എനിക്ക് വേണ്ടത് പാപക്ഷമ.
പരിശുദ്ധ രക്തം ചിന്തപ്പെട വേണ്ടും.
പരിശുദ്ധ രക്തം അതിനായിട്ട് ഒഴുക്കപ്പെടണം.
ആണാൽ പിതാവ് ചെയ്യല.
എന്നാൽ പിതാവായ ദൈവം അങ്ങനെ ചെയ്തില്ല.
യോഹാൻ സ്നാനകനുക്ക് അപ്പടി ചെയ്തവർ യേശു ക്രിസ്തുക്ക് അപ്പടി ചെയ്യവില്ലേ.
യോഹന്നാൻ സ്നാപകനെ തലവെട്ടി ശിരച്ഛേദം ചെയ്ത് കൊല്ലുവാനായിട്ട് അനുവദിച്ച ദൈവം യേശുക്രിസ്തുവിനെ അങ്ങനെയല്ല.
യേശുക്രിസ്തുവിന്റെ തലയിൽ വെട്ടപ്പെട്ട് മരിപ്പാറാണാൽ ഒരു ഫ്യൂ മിനിറ്റ്സിൽ അത് കഥ മുടിഞ്ഞിരുന്നു. അത്
യേശുക്രിസ്തുവിന്റെ തല ഇപ്രകാരം ശിരച്ഛേദത്തിലൂടെയാണ് യേശുക്രിസ്തു മരിച്ചിരുന്നത് എങ്കിൽ ചില നിമിഷങ്ങൾക്കുള്ളിൽ യേശുക്രിസ്തുവിന്റെ ജീവൻ പോയി യേശുക്രിസ്തു മരിക്കുമായിരുന്നു.
റോഡിൽ ചില ആക്സിഡന്റ്സ് പാകണം.
റോഡിലൊക്കെ ചില ആക്സിഡന്റുകൾ നാം കാണാറുണ്ട്.
ഒരു പെരിയ ട്രക്ക് വന്ന് തലയിൽ അടിക്കുന്നത്,
ഒരു വലിയ ട്രക്ക് വന്ന് തലയിൽ എല്ലാവരുടെയും തലയിൽ ഇടിക്കുന്നു.
അങ്ങനെ തല സെതിരി കിടക്കും.
അവിടെ തലയെല്ലാം, തലച്ചോറെല്ലാം അവിടെ തെറിച്ചു കിടക്കുന്നു.
അതെ, പാക്കര നമുക്ക് തന്നെ അത് വേദനയാർക്കത്.
അത് കാണുന്ന നമുക്കാണ് അത് വേദനയായിട്ട് തോന്നുന്നത്.
അത് അടിപെട്ട് ഉയരെ മരിത്തവണക്ക് അത് പ്രശ്നേ കിടയാത്.
എന്നാൽ ജീവൻ നഷ്ടപ്പെട്ട മരിച്ച ആ ആളിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് അതിന്റെ വേദനയൊന്നും അറിയുന്നില്ല.
ഒരു ഹെഡ് ഇഞ്ചുറി അവളതാ മുടിഞ്ഞു പോയി കഥ.
തലയിൽ ഒരു ഹെഡ് ഇഞ്ചുറി, ഒരു തലയിൽ ഒരു മുറിവ്, അതോടെ ജീവൻ നഷ്ടമായി.
യോഹാൻ സ്നാനകനുടെ തല ചാപ്പായിടിച്ച്,
യോഹന്നാൻ സ്നാപകന്റെ തല അപ്രകാരം വെട്ടപ്പെട്ടു അവൻ മരിച്ചു.
അവളതാ ഇവളെ നേരത്തെ മുടിഞ്ഞു പോയി കഥ.
ഒരു നിമിഷം കൊണ്ട് ജീവൻ പോയി.
ഇപ്പടി യേശു ക്രിസ്തുവിനുടേ ഉയരെ മരിക്കരുതുക്ക് പിതാ നിയമിക്കല.
യേശുക്രിസ്തുവിന്റെ ജീവൻ ഇപ്രകാരം പോകുവാനായിട്ടല്ല യേശുക്രിസ്തു ദൈവം തീരുമാനിച്ചത്.
അവർ മരണത്തെ രുചി പാർക്കണം. അവർ
യേശുക്രിസ്തു മരണത്തിന്റെ തീവ്രത, മരണത്തിന്റെ വേദന അറിഞ്ഞ് മരിക്കണമെന്നാണ് പിതാവ് തീരുമാനിച്ചത്.
അവർ നിന്ദയെ അനുഭവിക്കണോ?
യേശുക്രിസ്തു മരണത്തിന്റെ, ക്രൂശ് മരണത്തിന്റെ അപമാനം വഹിച്ചുകൊണ്ട് മരിക്കണമെന്നാണ് പിതാവ് തീരുമാനിച്ചത്.
ഗെത്സെമനയിലിരുന്ന് കൊൽക്കത്ത വരെ അന്ന് രാത്രി നേരത്തില് അവർ ഇങ്ങേ ഇങ്ങേ ഇളുക്കടിക്കപ്പെട്ടത് 5 miles ഡിസ്റ്റൻസ്. 5 miles അന്ന കൈപാർ കോർട്ട് പൈലറ്റ് ഹൌസ് ഏറോത് എഗൈൻ പിലാത്ത് എല്ലാം അവർ ട്രാവൽ പണ്ണ രാത്രി നേരം 5 miles ഹി ട്രാവൽ ദറ്റ് നൈറ്റ്. ഹി വാസ് ഹിയർ ആൻഡ് ദേർ.
5 miles അവിടെ നിന്ന് ഗെത്സെമനയിൽ നിന്ന് ഗോൽഗോത വരെ അവനെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഊന്തിയും തള്ളിയും അവനെ ഉപദ്രവിച്ച് അങ്ങനെ ആ ക്രൂശ് ചുമന്ന് അവൻ യാത്ര ചെയ്യേണ്ടിയിരുന്നു.
ഏനെൻട്രാൽ നാം യാവർക്കും അവർ മുന്നോടിയായിരിക്ക വേണ്ടിയതായിരിക്കുന്നത്.
കാരണം നമുക്ക് എല്ലാവർക്കും യേശു ക്രിസ്തു നമ്മുടെ മുന്നോടിയായി.
നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് സാൽവേഷൻ.
നമ്മുടെ രക്ഷയുടെ നായകനായി അവൻ മുന്നമേ പോകേണ്ടിയിരുന്നു.
ആകിനാൽ അവരെ ഉപദ്രവപ്പെടുത്തുന്നത് പിതാവ്ക്ക് ഏറ്റതായിരുന്നത്.
അതുകൊണ്ട് യേശു ഈ വേദനയിലൂടെ കടന്നു പോകുവാനായിട്ട് ദൈവം അനുവദിച്ചു.
അവർ നിന്ദയെ അവമാനം പടുവത് പിതാവ്ക്ക് ഏറ്റതായിരുന്നത്.
അവൻ നിന്ദയും അപമാനവും അനുഭവിച്ച് ക്രൂശ്മരണത്തിലൂടെ കടന്നു പോകുന്നത് പിതാവിന് അത് ഉചിതമായി തോന്നി.
ഫോർ എക്സാമ്പിൾ, ഉദാഹരണം ചോല വരുമ്പോൻ,
ഞാൻ ഉദാഹരണം പറയട്ടെ.
കടന്ന നൂറ്റാണ്ടിൽ,
കഴിഞ്ഞ നൂറ്റാണ്ടിൽ
ചൈനാവിനുടേ അപ്പോസ്തലൻ ചൊല്ലപ്പെടുന്ന വാച്ച്മെൻ നീനുടേ വാഴ്ക്കയിൽ,
ചൈനയുടെ അപ്പോസ്തലനെന്ന് അറിയപ്പെടുന്ന വാച്ച്മെൻ നീയുടെ ജീവിതം,
അവരുടെ കോർട്ടിലെ ഏത്തി ഷാങ്കായിനുടെ കോർട്ടിലെ 1000 മോർ ദൻ 1000 പേജസ് ഓഫ് FIR കുറ്റപത്രിക അവർ മേലെ വാസിക്കുന്നത്.
വാച്ച്മെനെ കുറിച്ച് അവിടെ ചൈനയിൽ ഷാങ്ഹായിലെ കോടതിയിൽ 1000+ പേജുകളുള്ള കുറ്റപത്രിക അവനെതിരെ എഴുതി അവർ വായിക്കുകയാണ്.
5 മേജർ കുറ്റചാട്ടുകൾ അവർ മേലെ,
5 പ്രധാനമായ കുറ്റങ്ങളാണ് അവനെതിരെ ആരോപിച്ചിരിക്കുന്നത്.
അതിൽ ഒരു കുറ്റച്ചാട്ട് എന്നവെന്നാൽ,
അതിൽ ഒരു കുറ്റം ഇതാണ്,
ഫ്ലക്സ് ബോർഡിലാണെങ്കിലും കിടയാതെ, ഫ്ലക്സ് ബോർഡല്ല അന്ത നാട്ടിലെ കിടയാതെ.
ആ കാലഘട്ടത്തിൽ ഇന്നുള്ളത് പോലെ ഈ ഫ്ലക്സ് ബോർഡൊന്നും ഇല്ല,
അല്ല ഡ്രോയിങ്സ് അല്ല, ഓവിയങ്ങൾ തന്നല്ല.
അന്ന് എല്ലാവരും എന്തെങ്കിലും ഇപ്രകാരം ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ അവർ എഴുതി വരയ്ക്കും.
ഷാങ്കായ് സിറ്റിയിലെ ഫുള്ള് വാച്ച്മാനെ ഇപ്പടി കേവലമായി ഗേലി ചിത്രം വരഞ്ഞിരുന്ന
ഷാങ്ഹായിലെ പട്ടണത്തിലെ തെരുവുകളിലെല്ലാം എല്ലായിടത്തും വാച്ച്മാനിയുടെ കുറ്റങ്ങളും വാച്ച്മാനിയെ കളിയാക്കിയ ചിത്രങ്ങളും ഒക്കെ, കുറ്റാരോപണങ്ങളും ഒക്കെ അവിടെ ചുമരുകളിൽ പതിച്ചിരുന്നു.
ഒരു ഗേലി ചിത്രം എന്നുവെച്ചാൽ,
അതിലുള്ള അവനെ കളിയാക്കുന്ന ഒരു ചിത്രം ഇപ്രകാരമായിരുന്നു.
ചർച്ചിനുടേ ഓഫറിംഗ് മണിയെ വാച്ച്മാനിട്ട് അവിടെ കൊടുക്കറാങ്ക.
അവിടെ ചർച്ചിന്റെ ഓഫറിംഗിൽ എടുത്ത പൈസ വാച്ച്മാനിയുടെ കയ്യിലേക്ക് ആളുകൾ കൊടുക്കുന്ന ഒരു ചിത്രം.
അതേ പടത്തിലെ ഇന്നൊരു പാർട്ടി എന്നാൽ, വാച്ച്മാനി കൊണ്ടുപോയി പ്രോസ്റ്റിറ്റ്യൂട്ട്സ് കൊട്ടാറാണ്.
അത് വാച്ച്മാനി അത് കൊണ്ടുപോയി വേശ്യമാർക്ക് കൊടുക്കുന്നത് അതേ ചിത്രത്തിൽ തന്നെ കാണിച്ചിരിക്കുന്നു.
എവിടെ വലിയതാണ് നിന്ദയത്,
എത്ര വലിയ നിന്ദയാണ്,
എവിടെ വലിയ ദൈവ മനുഷ്യൻ,
ഇത്ര വലിയ ദൈവദാസനായ ഈ സഹോദരന് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ട വന്ന നിന്ദ.
ചർച്ചക്ക് ഊഴിയത്തുക്കാ കൊടുത്ത പണത്തെ ലൂട്ട് പണി പ്രോസ്റ്റിറ്റ്യൂട്ട്സ് അനുഭവിക്കുന്ന ആ വാച്ച്മാനെ, അതിനാലതാ ചൈന കോർട്ട് അവർ തൂക്കി ജയിൽ അടച്ചിരിക്കാൻ ഊരേ പേച്ച്.
അവിടെ ആ നഗരത്തിൽ ആ സ്ഥലത്തെല്ലാം ആളുകളുടെ ഇടയിൽ സംസാരം, ഈ വാച്ച്മാനിയെ ജയിലിൽ അടച്ചതിന്റെ കാരണം ഇതാണ്. സഭയിൽ ആളുകൾ മിനിസ്ട്രിക്കായിട്ട് കൊടുത്ത പണമെടുത്ത് അവൻ ആ പണം വേശ്യകളുടെ അടുത്ത് കൊണ്ടുപോയി ചെലവാക്കി, അതുകൊണ്ടാണ് അവനെ പിടിച്ച് ജയിലിൽ അടച്ചത് എന്നാണ് ആളുകളുടെ ഇടയിൽ കിംവദന്തി പരന്നു.
ഇപ്പൊ എന്റെ വാച്ച്മാനി യേശു ക്രിസ്തുവിന്റെ തലയെ ഒരു നിമിഷത്തിലെ തലയെ എടുത്തിട്ട് അവർ മരിച്ചിരുന്നാന്ന് വെച്ചിങ്ങ. ഇപ്പൊ വാച്ച്മാനി കൂടെ എന്നെ കൂടെ കേക്കലാം അപ്പടിന്നാ, എന്നാണ്ടവരെ ഉങ്ങളെ കാട്ടിലും ഞാൻ അധികമാ പാട് അനുഭവിച്ചിട്ടുണ്ടെന്ന് ചൊല്ല മുടിയും.
യേശു ക്രിസ്തുവിന്റെ തല ഒരു നിമിഷം കൊണ്ട് യേശു ക്രിസ്തു ജീവൻ വെടിഞ്ഞ് മരിച്ചിരുന്നെങ്കിൽ വാച്ച്മാനി ഈ തീവ്രമായ നിന്ദയിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ വാച്ച്മാനിക്ക് പറയാം, കർത്താവെ അങ്ങ് അനുഭവിച്ചതിലും കൂടുതൽ നിന്ദയും വേദനയും എനിക്ക് അനുഭവിക്കേണ്ടി വരുന്നല്ലോ.
യേശു ക്രിസ്തു കാലാകാലമായി എല്ലാവർക്കും അവർ മുന്നോടിയുള്ളവരായിരിക്കാം.
എല്ലാ കാലങ്ങളിലുമുള്ള എല്ലാ ആളുകൾക്കും ഒരു മുന്നോടിയായി മുൻമാതൃകയായിട്ടാണ് യേശു ക്രിസ്തു പോയത്.
നാം ഇങ്ങനെ വാസിക്കാം,
നാം ഇവിടെ വായിക്കുന്നു,
ഭൂമിയിലെ ആർക്കുമേ അവമാനത്തെ സഹിക്ക തരിയാതെ,
ഈ ഭൂമിയിൽ ആർക്കും അപമാനം നിന്ന് അത് സഹിക്കുവാനായിട്ട് അവർക്കറിയില്ല.
നാം പേപ്പറിലെല്ലാം വാസിക്കും, പേപ്പറില്, ന്യൂസ് പേപ്പറില്,
ഞാൻ പത്രത്തിലൊക്കെ വായിക്കാറുണ്ട്.
സൂസൈഡ്, കമ്മിറ്റഡ് സൂസൈഡ് അവിടെ ഉണ്ടിരിക്കും,
അവര് തൂങ്ങി മരിച്ചു എന്ന് നാം വായിക്കാറുണ്ട്.
അവമാനത്തെ താങ്കാതെ പിടിക്ക,
അവർക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിടുവാൻ അപമാനത്തെ സഹിക്കുവാൻ മനസ്സില്ലാതെ അവർ ജീവനെ വെടിഞ്ഞു.
നാം ബൈബിളിൽ കൂടെ ഒരു മേന പാക്കുന്നുണ്ട്, സൌൾ രാജ, കിങ് സൌൾ.
നാം ബൈബിളിൽ പോലും ശൌൾ രാജാവിന്റെ കാര്യം നാം വായിക്കുന്നല്ലോ.
അവരുടെ വാഴ്ക്കയുടെ മുടിവ് എപ്പിടി ഇരിക്കുന്നത് എന്നാൽ, വിരുദ്ധ സേവനമില്ലാതെ ഫിലിസ്തീനുകളാൽ ഞാൻ അവമാനപ്പെടാതെ പിടിക്കി നാണേ വീട്ടിലെ കുത്തി ഞാൻ സൗട്ടിന് സുട്ട് അവൻ മരിത്ത.
അവിടെ ശൌലിന്റെ അവസാനം നമുക്കറിയാമല്ലോ, ഈ ഫിലിസ്തീനാൽ ഞാൻ കൊല്ലപ്പെടാതിരിക്കേണ്ടതിന് അവൻ തന്നെ വാളിന്റെ മേൽ വീണ് അവൻ ആത്മഹത്യ ചെയ്യുന്നതായിട്ടാണ് നാം വായിക്കുന്നത്.
മനുഷ്യനുക്ക് അത് ഷെയിം, അവനുക്ക് അത് അനുഭവിക്ക താങ്കൾക്ക് ബലം കിടയാതെ,
മനുഷ്യനെ സംബന്ധിച്ചോളം ഈ ലജ്ജ നാണക്കേട് അപമാനം സഹിക്കുവാനായിട്ട് അവന് മനസ്സില്ല, അവന് ത്രാണിയില്ല.
യേശു ക്രിസ്തു അത് രുസി പാർത്താറത്.
എന്നാൽ ഈ അപമാനം സഹിച്ച് ആ ഒരു വഴിയിലൂടെ ആണ് യേശു ക്രിസ്തു കടന്നുപോയത്.
ആ പ്രിയമാണുള്ള ഇങ്ങുള്ള வாலிபர்களை நான் உற்சாகப்படுத்த விரும்புகிறேன்.
அதே பிரியமுள்ளவரே, இவடைய உள்ள சிறப்புக்காரை ஞான உற்சாகிப்பிக்குவானாயிட்டு தாற்பயப்படுது.
நாம் இயேசு கிறிஸ்துவை இந்த நல்ல மார்னிங் இந்த காலை வேளையில் நான் உங்களுக்கு இயேசு கிறிஸ்துவை நான் காண்பிக்க விரும்புகிறேன்.
இந்த ராவிலே இயேசு கிறிஸ்துவை நீங்களுடைய முன்பாக வரைச்சு காட்டுவானாயிட்டு ஞான் தாற்பயப்படுது.
முதலாவது காரியம்,
ஒன்னாவத்தே காரியம்,
நாம் இங்க வாசிக்கிறோம், அவர் பாரமான யாவற்றையும் தள்ளிவிட்டு என்று வாசிக்கிறோம்.
நாம் இப்படி வாய்க்கும் எப்ராயலேக்கனும் 12 அத்தியாயம் 1 வாக்கியத்தில் அவன் சகல பாரமும் அவன் விட்டு.
நேற்று தினம் கூட நாம் கேட்டோம் எதெல்லாம் வெயிட்னு பார்த்தோம்.
நாம் இன்னே நாம் கேள்வியுண்ட எந்தொக்கையான பாரமாய காரியங்கள்,
பணம் வெயிட்டின் கப் வெயிட்டின் கேட்டோம் நேற்று.
நாம் இன்னே கேட்டு பணம் அது நமக்கு ஒரு பாரமாய் தீரா.
ஹானர் சீக்கிங் மனுஷருடைய புகழ்ச்சி தேடுறது ஒரு வெயிட்னு பார்த்தோம்.
மனுஷருடைய மானம் அன்வேஷிக்கிறது ஒரு பாரமான கேட்டு.
வேர்ல்ட்லி பிளஷர்ஸ் வெயிட் கேட்டோம்.
ஈ லோகத்தின் மோகங்களுக்கு புறகு போகிறது அது ஒரு பாரமான.
நாம் அந்த ஸ்பிரிட்லே நாம் இயேசு கிறிஸ்துவை நாம் ஃபோக்கஸ் பண்ணுவோம்.
அதே ஆத்மாவில் நமக்கு தொடர்ந்தும் இயேசு கிறிஸ்துவிலேக்கு இயேசு கிறிஸ்துவை நமக்கு நோக்காம்.
அவர் தன்னுடைய இயேசு கிறிஸ்து தனக்கு நியமிக்கப்பட்ட ஓட்ட பாதையில் அவர் எவையவைகளெல்லாம் உதறி தள்ளினார்.
யேசு கிறிஸ்து தனிக்காய்ட்டு நியமிச்ச ஆ ஓட்டத்தில் எந்தொக்கே தள்ளி மாற்றி தள்ளி நீக்கி கலைஞ்சிட்டான யேசு கிறிஸ்து ஓடியது.
இந்த காலை வேளையில் உண்டான இந்த வேத பாடத்தில் என்னுடைய பாரம் இதுதான், இயேசு கிறிஸ்து தனக்கு நியமிக்கப்பட்டிருக்கிற ஓட்ட பாதையில் அவர் எவையவைகளெல்லாம் உதறி தள்ளினார்.
இந்த ராவிலே உள்ள ஈ வேத படன கிளாஸில் என் ஹிருதயத்திலே பாரம் இதான், யேசு கிறிஸ்து தன்னுடைய ஓட்டத்தில் எந்தொக்கெ தள்ளி களஞ்சிட்டான அவர் ஓடியது என்று நமக்கு ஒன்னு சிந்திக்கணும்.
நம்பர் 1,
ஒன்னு,
இயேசு கிறிஸ்துவுக்கு பேர் புகழ் பட்டம் பதவி இவைகள் எதுவுமே அவருக்கு ஒரு காரியம் இல்ல, ஜீவன் அல்ல, அவைகளை அவர் உதறி தள்ளினார்.
இயேசு கிறிஸ்துவின் பேரோ அல்ல ஏதெங்கிலும் தரத்திலுள்ள புகழ்ச்சியோ ஏதெங்கிலும் மானமோ அல்ல ஏதெங்கிலும் தரத்திலுள்ள ஸ்தானமோ ஒன்னும் யேசு கிறிஸ்து ஒரு அதிலொரு விலையும் கணக்கிடாது அதனை தள்ளி களஞ்சு யேசு கிறிஸ்து தன் ஓட்டம் முன்போட்டு
அதை தனக்கு பாரமாக்கி கொள்ளாதபடிக்கு பார்த்தார்.
யேசு கிறிஸ்து தன் ஜீவிதத்தில் இங்கேயுள்ள காரியங்கள் ஒன்றும் தன் தனிக்கு ஒரு பாரமாய் தீராது யேசு கிறிஸ்து தன் யாத்திர முன்போட்டு போய்.
யேசு கிறிஸ்துடைய வாழ்க்கையில் அவருடைய ஆரம்பம் முதல் அவருடைய முடிவு வரை, அவருடைய ஆரம்பம் முதல் முடிவு வரை அவருடைய வாழ்க்கை நிந்தையாலாகவே நிறைந்திருந்தது.
யேசு கிறிஸ்துவின் ஜீவிதத்தில் ஜீவிதத்தின் ஆரம்பம் മുതൽ ജീവിതത്തിന്റെ അവസാനം വരെ നിന്നെയും അപമാനവും സഹിച്ചുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു യേശുക്രിസ്തുവിന്റെ.
ബെത്ലഹേമിൽ മനുഷ്യകുമാരനുക്ക് ദേവകുമാരനുക്ക് സത്രത്തിൽ ഇടമില്ല എന്ന് നാം വാസിക്കുന്നു.
നാം ദൈവവചനത്തിൽ വായിക്കുന്നു ബെത്ലഹേമിൽ മനുഷ്യപുത്രന് അവിടെ പിറക്കുവാനായിട്ട് സത്രത്തിൽ ഒരു ഇടം ഇല്ലായിരുന്നു, സ്ഥലമില്ലായിരുന്നു.
அந்த குழந்தைக்கு அடையாளம் என்னவென்று தேவதூதர்கள் ஆட்டு இடையர்கள் சொல்லும் பொழுது ஒரு மாட்டு முன்னணியில் ஒரு துணியை சுற்றி இருக்க காண்பீர்கள், இதுவே உங்களுக்கு அடையாளம் என்று வாசிக்கிறோம்.
தேவ புத்திரன் அடையாளம், அடையாளத்தை குறித்து சோதிச்சப்போ அவர் பண்ணது கீற்று துணியில் பழந்துணியில் பொதிஞ்சு கோசாலையில் கிடக்கிற ஒரு குஞ்சினை நீங்கள் காணும் என்னான் பண்ணது.
அதுதான் அவருடைய வாழ்க்கையினுடைய ஆரம்பம்.
யேசு கிறிஸ்துவின் ஜீவிதத்தின் ஆரம்பம் அப்பிரகாரமாயிருந்து.
அவருடைய வாழ்க்கையினுடைய முடிவு,
யேசு கிறிஸ்துவின் ஜீவிதத்தின் அவசானம் எங்கேயாயிருந்து,
பாளையத்துக்கு புறம்பாக்கப்பட்டார்.
அவன் பாளையத்தின் புறத்து நின்று சகிச்சு கொண்டு அவன் போகேண்டி வந்து.
அவர் பாளையத்தில் இடம் இல்ல, அவருக்கு
பாளையத்தில் யேசு கிறிஸ்துவின் ஸ்தானம் இல்லாயிருந்து.
பாளையத்துக்கு புறம்பாக்கி நிந்தையை சுமந்தவராயிருந்தார்.
பாளையத்தின் அப்புறத்து நிந்தையும் சுமந்து கொண்டு யேசு கிறிஸ்து போய்
அவருடைய வாழ்க்கை முழுவதும் இந்த நிந்தைக்குள்ளாக தான் இருந்தது. பிரியமானவர்களே,
பிரியமுள்ளவரே, யேசு கிறிஸ்துவின் ஜீவிதம் முழுவதும் ஈ நின்று வகிச்சு கொண்டுள்ள ஒரு ஜீவிதமாயிருந்தது.
நாம் ஒரு ஒரு வார்த்தை காண்பிக்க விரும்புகிறேன். ஏசியாவின் சங்கீதம் 69வது சங்கீதம்,
சங்கீர்த்தனம் 69 இருந்தும் ஒரு வாக்கியம்.
சங்கீதம் 69வது சங்கீதம்,
69வது சங்கீர்த்தனம்,
இது இயேசு கிறிஸ்துவை குறித்து தீர்க்க தரிசனமான சங்கீதம்.
இது இயேசு கிறிஸ்துவினை குறித்து பிரவச்சனமாயி பரையுன ஒரு சங்கீர்த்தனமான.
4வது வசனத்தில் நாம் இப்படி வாசிக்கிறோம்.
அப்படி 4வது வாக்கியத்தில் நாம் இப்பிரகாரமான
சங்கீதம் 69:4 வசனம்,
69வது சங்கீர்த்தனம் 4வது வாக்கியம்,
எங்களுடைய தமிழ் வேதாகமத்தில் இப்படி இருக்கிறதை நான் வாசிக்கிறேன்.
தமிழில் இங்கேயான நான் வாசிக்கட்டே.
நான் எடுத்துக் கொள்ளாததை நான் கொடுக்க வேண்டியதாயிற்று என்று வாசிக்கிறோம்.
நான் கவர்ச்சி செய்யாத்தது திரிகை கொடுக்கேண்டி வந்து என்று வாய்க்கணும்.
நான் சில ஒரு ஆங்கில மொழிபெயர்ப்புகள் எல்லாம் பைபிள் நான் செயல் எழுதி வச்சிருக்கேன்.
என் பைபிளில் சில வாக்கியங்களுடைய ஒக்கே இங்கிலீஷிலுள்ள தர்ஜுமா ஞான் எழுதி வைக்காறுண்டு.
ஒரு ஹால்மேன் ஸ்டாண்டர்ட் பைபிள் வெர்ஷன்ல இப்படி சொல்லுகிறது.
ஹால்மேன் ஸ்டாண்டர்ட் பைபிள் வெர்ஷன் என்று பரையின ஒரு பைபிள் தர்ஜுமையில் இங்கேயான பரையின.
Though I didn't steal, நான் திருடாதிருந்த போதிலும் I must repay it.
நான் ஒன்றும் மோஷ்டிக்காதிருந்த போதிலும் எனக்கு திருப்பி கொடுக்க வேண்டி வந்தது.
I am forced to restore what I did not steal. Amplified version.
Amplified version இங்கேயான. நான் மோஷ்டிக்காதது திருப்பி கொடுக்குவானாய் நிர்பந்திக்கப்படுது.
இயேசு கிறிஸ்துக்கு அவருடைய வாலிப பிராயமோ சிறு பிராயமோ அவருடைய நாட்களில் இயேசு கிறிஸ்துக்கு திருட்டுப்பட்டா இருந்தது. திருட்டு பெயர் அப்படின்ட்டு.
இயேசு கிறிஸ்துவின் தன்டைய யௌவன பிராயத்திலும் தன்டைய கௌமார பிராயத்திலும் ஒக்கே இயேசு கிறிஸ்துவினை அவர் ஒரு மோஷ்டாவ் கள்ளன் என்னொக்கே விழிச்சிருக்காம்.
தமிழ் வேதம் மலையாளத்தில் எப்படி இருக்கிறது?
அவன் கவர்ச்சி செய்யாத்தது திருகே கொடுக்கேண்டி வருது. What he has not stolen, he has to give.
Okay. தமிழ் பைபிள்ல எப்படி எங்களுக்கு விடுச்சு? ஏதோ எடுத்துக்கொள்ளாததை கொடுக்க வேண்டியதாயிட்டுங்கிறது போல இருக்கு. திருடாத ஒன்றை திருடியதாக அவர் மேல் குற்றம் சாட்டி அவரை பஞ்சாயத்தில் நிப்பாட்டிட்டாங்க.
എന്നാൽ ഇംഗ്ലീഷ് തർജ്ജമയിലുള്ള ചില തർജ്ജമകളിലും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ അവൻ എടുക്കാത്ത ചില കാര്യങ്ങളെ അവൻ എടുത്തതായി കുറ്റം ആരോപിച്ച് അവനെ കുറ്റപ്പെടുത്തിയതായിട്ട് ആണ് അവിടെ അതിന്റെ ധ്വനി.
അന്ന് നാട്കൾക്ക് മുന്നതായി കൊഞ്ച നാൾ മുന്നാളെ എന്നെ നടന്നിരിക്കും അപ്പടിനാണ് ഞാൻ വിശ്വസിക്കുന്നത്.
കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇങ്ങനെയൊക്കെ നടന്നിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു.
അവർ നാസ്രേത്തൂരിലൂടെ ജപാലയത്തിന് സെന്റർ നിർപ്പാർ.
നസ്രേത്തിലെ പ്രാർത്ഥന ദേവാലയത്തിലേക്ക് അവൻ പോയിരിക്കും.
അത് ഒരു വഴക്കമാണ് കാര്യം. അവരുടെ വഴക്കമാണ് കാര്യം. അവർ
സ്ഥിരമായി സാധാരണ ചെയ്യാറുള്ള ഒരു കാര്യം.
അവർതാ രൊമ്പ ഫ്രണ്ട് ലൈനിലാ ഇരുപ്പാർ. ഇങ്ങനെയുള്ള വാലിബ പിള്ളേൾ കൂടെ ഫ്രണ്ട് ലൈനിലാ ഇരുപ്പാർ. അവർ
ഇവിടെയുള്ള ഇച്ചിരപ്പക്കാരെ പോലെ യേശു ക്രിസ്തു ആലയത്തിൽ ചെന്ന് ഏറ്റവും മുന്നിൽ വന്നിരിക്കും.
ആ പുളമ്പൽ പുസ്തകം ലാമെന്റേഷൻസിലൂടെ പുസ്തക ചുരുള അവർ കയ്യിൽ എടുത്തു കൊടുത്തിരുന്നിപ്പാങ്ങ്.
പക്ഷെ അപ്പോൾ ഈ വിലാപങ്ങളുടെ പുസ്തകം അവന്റെ കയ്യിലേക്ക് എടുത്തു കൊടുത്തിട്ടുണ്ടാവും.
അവർ എടുത്തത് വാസിച്ചിരുന്നിരുപ്പാർ.
യേശു ക്രിസ്തു വിലാപങ്ങളുടെ പുസ്തകം എടുത്ത് വായിക്കും.
ഇല വയതിൽ മനുഷ്യൻ നിന്ദയും അവമാനത്തെയും சோக்கிறது மனுஷனுக்கு நல்லது, வாலிப பையனுக்கு நல்லது அப்படிங்கறத ஒரு வாசிச்சிருப்பார்.
யௌவன பிராயத்தில் நுகம் சுமக்கிறது யுவாவின் நல்லது, யுவாக்கள் நல்லது என்னது விலாபங்களோட புத்தகத்தில் வாய்ச்சிட்டு.
வாலிப பிள்ளைகள் நீங்க பார்க்கணும்.
யுவாக்களை நீங்கள் அது நோக்கணும்.
புக் ஆஃப் லாமெண்டேஷன்ஸ்
விலாபங்கள்
மூன்றாம் அதிகாரத்தில் வாசிக்கிறோம்.
மூன்றாம் அத்தியாயம்
27-28
വാക്യങ്ങൾ. ബാല്യത്തിൽ നുഖം ചുമക്കുന്നത് ഒരു പുരുഷന് നല്ലത്. അവൻ അത് അവന്റെ മേൽ വെച്ചിരിക്കൊണ്ട് അവൻ തനിച്ച് മൗനം ആയിരിക്കട്ടെ. തന്നെ അടിക്കുന്നവന് അവൻ കവിൾ കാണിക്കട്ടെ. അവൻ വേണ്ടുവോളം നിന്ന അനുഭവിക്കട്ടെ.
തന്നെ അടിക്കുന്നവനുക്ക് തൻ കണ്ണത്തെ കാട്ടി നിന്ദയാൽ നിറഞ്ഞിരിപ്പാനാക.
തന്നെ അടിക്കുന്നവന് തന്റെ കവിൾ കാണിച്ച് അവൻ വേണ്ടുവോളം നിന്ന നിറഞ്ഞിരിക്കട്ടെ, വേണ്ടുവോളം നിന്ന അനുഭവിക്കട്ടെ.
ഇതെല്ലാം ഒരു നാസ്രേത്തൂർ ജപാലയത്തിൽ കേട്ട വാർത്തകൾ. അതെല്ലാം
ഇത് നസ്രേത്തിലെ ആ ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ യേശു ക്രിസ്തു വായിച്ച അല്ലെങ്കിൽ യേശു ക്രിസ്തു കേട്ട വാക്യങ്ങളാണ്.
ആണ്ടവരെ എന്റെ വാർത്ത ഞാൻ എടുത്തുകറേ.
ദൈവമേ, ഈ വാക്യത്തെ ഞാൻ എന്റെ ഹൃദയത്തിലേക്ക് ഞാൻ ഏറ്റെടുക്കുന്നു.
ഒരു വാറ പത്ത് നാൾ കളിച്ച് അവർക്ക് എന്നാ ശോധന വന്നിരിക്കും അപ്പടിന്നാ?
ഒരുപക്ഷെ ഒരാഴ്ച പത്ത് ദിവസം കഴിഞ്ഞ് അവന് വന്നിരിക്കുന്ന പരീക്ഷ ഇപ്രകാരമായിരിക്കാം.
അവർക്ക് തിരിട്ടുപെട്ട ഘട്ടനാണ്.
അവനെ ആളുകൾ ഇവൻ മോഷ്ടാവാണ്, കള്ളനാണ് എന്ന് അവനെ കുറിച്ച് തെറ്റായി കുറ്റാരോപണം നടത്തിയിരിക്കും.
ആണ്ടവരെ ഞാൻ തിരിട്ടില്ലേ.
ദൈവമേ, ഞാൻ ഒന്നും കവർച്ച ചെയ്തില്ലല്ലോ, ഞാൻ ഒന്നും മോഷ്ടിച്ചില്ലല്ലോ.
എന്നെ ഇതേ മാറി ഇപ്പൊ ഫോഴ്സ് പണി എന്നെ കൊടുക്ക സുട്രാങ്ങളെ, എന്നെ അവമാനപ്പെടുത്തുകാങ്ങളെ അപ്പടിന്ന് സുട്ട ആണ്ടവട്ട് കേൾക്കുമ്പോഴത് പത്ത് നാളേക്ക് മുന്നാളെ എന്നെ വസനത്തെ കേട്ട. അതാണ് അത്.
ദൈവമേ, ഞാനൊന്നും കവർച്ച ചെയ്യാതെ എന്നെ കൊണ്ട് തിരികെ കൊടുക്കുവാനായിട്ട് നിർബന്ധിക്കുന്നല്ലോ, ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് ദൈവത്തോട്, എന്തുകൊണ്ടാണ് ദൈവമേ ഇങ്ങനെ എന്നത് പിതാവിനോട് അവൻ പ്രാർത്ഥിക്കുമ്പോൾ പിതാവ് പറയും, നീ പത്ത് ദിവസം മുമ്പ് നീ ഈ എന്റെ വചനത്തിൽ നിന്ന് എന്താണ് വായിച്ചത്?
എന്ത് വഴിയാണ് നീ പോകുന്നത്? നീ
ഈ വഴിയിലൂടെ നീ യാത്ര ചെയ്യേണ്ടതുണ്ട്.
ഇതെല്ലാം ട്രെയിനിങ്.
ഇതൊക്കെ നിന്റെ ഒരു പരിശീലനമാണ്.
കൽവാരി സിലുവയ്ക്ക് ഏറുവതൊക്കെ മുന്നതായി ഇപ്പോഴേ ഉനക്ക് ട്രെയിനിങ്. ഇതെല്ലാം
കാൽവരി ക്രൂശിൽ നീ മരിക്കുന്നതിന് മുമ്പ് നീ പോകേണ്ട യാത്രയിലുള്ള പരിശീലനമാണ് ഇതൊക്കെ.
നീ ഒരു പെരിയ ദേശ കുറ്റവാളിയായി കരുതപ്പെടുവതർക്ക് മുന്നതായി സുമാ ഒരു ചോട്ടാ മേട്ടർ അനുഭവി.
ഒരു മുഴുവൻ ലോകത്തിന്റെയും കുറ്റമേറ്റെടുത്തുകൊണ്ട് കുറ്റവാളിയായ എല്ലാവരുടെയും മുമ്പിൽ നിന്നെ ഉയർത്തുന്നതിന് മുമ്പാകെ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇത് അനുഭവിച്ച് നീ പരിശീലനം ഏൽക്കുക.
ആണ്ടവരത് അനുഭവിച്ചാറത്.
കർത്താവ് അത് അനുഭവിച്ചു.
ആ പ്രിയമാണവരുടെ
അതേ പ്രിയമുള്ളവരെ,
ഇതാരും ഇന്ന് വാലിയ പ്രായത്തിൽ നമ്മൾ ഈസിയാ കേട്ടിട്ട് പോയില്ല. ഇവകളെ നാം ഈസിയാ
നമ്മുടെ യൗവന പ്രായത്തിൽ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ കേട്ട് നമുക്ക് പോകുവാനായിട്ട് കഴിയും.
ഞാൻ സ്കൂളിലെ ഇത്ര വർഷങ്ങളായി ഞാൻ ആശ്രിതായിരുന്നിരിക്കുന്നത്.
ഞാൻ ഇത്രയും കുറെ വർഷങ്ങളായി ഞാൻ സ്കൂളിൽ അധ്യാപകനായി പഠിപ്പിക്കുകയാണ്.
ചില പിള്ളികൾ സ്കൂളിൽ തിരിയിട്ട് വന്ന്,
സ്കൂളിൽ വന്ന് ചില കുട്ടികൾ എന്തെങ്കിലും തരത്തിലുള്ള മോഷണം നടത്തും.
പണത്തെയോ മറ്റൊരു പൊറുക്കളെയോ പിള്ളേങ്ങ് തിരിയിട്ട് വന്ന്,
പണം അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവകൾ അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ടുപോകും.
അത് കൈമയുമ പിള്ളേങ്ങ് ടീച്ചേഴ്സ് പിടിച്ചു വന്ന്.
അപ്പോ അധ്യാപകര് അത് കൈയോടെ തൊണ്ടിയോടെ സുണ്ടി സഹിതം അവരെ പിടിക്കും.
അവനെ ചില വിഷയങ്ങൾ കേട്ടിരുന്നിരുപ്പാങ്ക് പോണോ, അന്ന് പിള്ളികൾ പോയി വീട്ടിൽ എന്നാ ചെയ്യുവാങ്ക് കേട്ടാ ഇല്ലാതെ പുള്ളാതെ ചൊല്ലി വിട്ടുവാങ്ക്, ഒത്തുക മാട്ടാണ്.
ഇവര് ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവരവരുടെ വീട്ടിലേക്ക് പോയി അവരുടെ തെറ്റ് സമ്മതിക്കാതെ വീട്ടിൽ പോയി പ്ലേറ്റ് മാറ്റി വേറെ കഥ വീട്ടിൽ പറയും.
നേരെ സ്കൂളിൽ ടീച്ചേഴ്സ് വരുവാങ്ക്, അത് പാരന്റ്സ് വരുവാങ്ക്.
അപ്പൊ സ്കൂളിലേക്ക് നേരെ അവരുടെ മാതാപിതാക്കൾ സ്കൂളിലേക്ക് വരും.
എപ്പിടി ഞാൻ പിള്ളേ നിങ്ങ വന്ന് തിരുട്ട് പട്ടണം കെട്ടിനീ,
നിങ്ങൾ എന്തിനാണ് എന്റെ മകനെ ഇപ്രകാരം കള്ളൻ എന്ന് നിങ്ങൾ പേര് കൊടുത്തത്? അവനെ എന്തിനാണ് നിങ്ങൾ തെറ്റായി അവനെ കുറ്റപ്പെടുത്തുന്നത്?
ഭയങ്കരമായി ഫൈറ്റ് പണുവാങ്ക്.
അധ്യാപകരോട് വളരെ ശക്തിയോടെ അവര് ശണ്ടയിടും, വഴക്കുണ്ടാക്കും.
അവൻ കോപ്പി അടിച്ച് മാറ്റിയിരുപ്പാണ്.
ചിലപ്പോൾ പരീക്ഷയിൽ കോപ്പി അടിച്ച് അവനെ പിടിച്ചിട്ടുണ്ടാവും.
അവൻ പാരന്റ്സിന് നല്ല ഒരു ഗുഡ് ലുക്കാ കൊടുത്തിട്ട് ഇരുപ്പാണ്, അവൻ ഏമാറ്റിട്ട് ഇരുപ്പാണ്.
എന്നാൽ പേരന്റ്സിന്റെ അടുത്ത് അവൻ ഏറ്റവും നല്ല വിശുദ്ധനായിട്ടുള്ള ഒരു ചിത്രമാണ് അവൻ മാതാപിതാക്കൾക്ക് കൊടുക്കുക.
പിള്ളേകൾ അപ്പടിയേ നമ്പുവാങ്ങ്.
അപ്പൊ ഉടനെ മാതാപിതാക്കൾ അതുപോലെ വിശ്വസിക്കും.
ഇനി ഒന്ന് സ്കൂളിൽ പിള്ളേകൾക്ക് ആ ഫൈറ്റ് കൊണ്ടുവാങ്ങ്.
എന്നിട്ട് തിരിച്ച് സ്കൂളിലേക്ക് വന്ന് തങ്ങളുടെ മക്കൾക്ക് വേണ്ടി അവര് അധ്യാപകരോട് വഴക്കുണ്ടാക്കും.
എപ്പോഴും ഞാൻ പിള്ളേക്ക് തിരുട്ടുപെട്ട കട്ടലാണിങ്ങ,
നിങ്ങൾ എന്തിനാണ് എന്റെ മകനെ വെറുതെ മകനെ മകളെ ഇതുപോലെ കോപ്പി അടിച്ചെന്ന് നിങ്ങൾ എന്തിനാണ് കുറ്റാരോപണം നടത്തുന്നത്?
ആ പ്രിയമാണവരുള്ളേ, അന്റെ ഫ്ലഷ് ആണ് നമ്മളുടെ.
അതേ പ്രിയമുള്ളവര്, നമ്മുടെ ജഡം ഇപ്രകാരമുള്ള ജഡമാണ്.
ഇതേ ഫ്ലഷ് ആണ് യേശു ക്രിസ്തുവിനടുത്തിലിരുന്നത്.
യേശു ക്രിസ്തുവിനും ഇങ്ങനെ ഒരു ജഡമുണ്ടായിരുന്നു.
ആണ്ടവർ ഒരുപോലെ എന്നെസില അവരെ ഇത് എന്മേൽ അമർത്തി വൈത്താർ, അവരെ പിതാവേ ഇത് എന്മേൽ വൈത്താർ എന്ന് മൗനമായിരുന്ന.
എന്നാൽ യേശു ക്രിസ്തു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ അവൻ കടന്നുപോയപ്പോൾ, തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോൾ, ദൈവം അറിയാതെയല്ല, ദൈവമാണ് ഈ സാഹചര്യം എനിക്ക് അനുവദിച്ചത് എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ മുമ്പാകെ അവൻ മൗനമായിരുന്നു.
യേശു ക്രിസ്തുക്ക് അവർ ഇരുന്ന നാട്കളിൽ തേവപ്പെടില്ല അപ്പടിനാ അവരാൾ ഒരു ആദായം തേവപ്പെടുന്നതിനാ അവർ യോസേപ്പിൻ കുമാരൻ ചൊല്ലുവാങ്ങ്.
യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് അവർക്ക് എന്തെങ്കിലും യേശു ക്രിസ്തുവിൽ നിന്നും ഒരു സഹായം വേണം എന്നുണ്ടെങ്കിൽ അവർ യേശു ക്രിസ്തുവിനെ യോസഫിന്റെ മകൻ എന്ന് വിളിക്കും.
യേശു ക്രിസ്തുവെ പിടിക്കില്ലേ അപ്പടിന്ന് സൊന്നാ അവർ മറിയാളിയൻ മകൻ ചൊല്ലുവാങ്ക്.
യേശു ക്രിസ്തുവിനെ അവർക്ക് ഇഷ്ടമില്ല, യേശു ക്രിസ്തുവിനെ ഒന്ന് കളിയാക്കണമെങ്കിൽ യേശു ക്രിസ്തുവിനെ ഇവൻ മറിയയുടെ മകനാണെന്ന് പറയും.
അത് എന്നെ മറിയാളിയൻ മകന് തെരിയാതെ അന്ത മറിയാളുടെ മകനെ അപ്പടിമ്പാങ്ക.
നിങ്ങൾക്ക് മനസ്സിലായില്ലേ, മറിയയുടെ മകൻ, ആ മറിയയുടെ മകനാണ് ഇത് എന്ന് പറയും.
അന്റെ കല്യാണത്തിക്ക് മുന്നാലേ, തിരുമണത്തിക്ക് മുന്നാലേ,
ആ മറിയ, അതായത് നിങ്ങൾക്ക് അറിയാമല്ലോ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കൊച്ചുണ്ടായില്ലേ, ആ മറിയുടെ മകനാണിത്.
പരിശേകൾ അവരെ ഏറ്റു വിടുവാങ്ക, അവരെ കോപടുമ്പടി ഏറ്റു വിടുവാങ്ക. അവരെ
പരീശന്മാർ അവനെ എങ്ങനെയെങ്കിലും കോപിപ്പിക്കുവാനായിട്ട് എന്തെങ്കിലും പറഞ്ഞ് അവനെ കുത്തിക്കൊണ്ടിരിക്കും.
എപ്പാ എങ്കൾക്ക് ഒരു അപ്പ ഉണ്ടടാ, എങ്കൾക്ക് ഒരു അപ്പ ഉണ്ട്. ഉണക്ക്
എനിക്ക് ഞങ്ങൾക്കൊക്കെ സ്വർഗത്തിൽ, പരീശന്മാർ പറയും ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു പിതാവാണുള്ളത്, നിനക്കോ?
ഉണക്ക്
നിനക്കോ?
അപ്പൊ അവരെ ഏറ്റുവിടുന്നത്, അവരെ അവമാനപ്പെടുത്തുന്നത്, അവരെ
യേശു ക്രിസ്തുവിനെ നിന്ദിക്കുകയും യേശു ക്രിസ്തുവിനെ കുത്തി നോവിക്കുകയും ചെയ്യുന്ന വാക്കുകൾ,
അവരുടെ നസ്രത്തിൽ വാഴ്ക്കൈ,
അവരുടെ നസ്രത്തിൽ യേശു
ക്രിസ്തുവിന്റെ നാട്കൾ,
തന്റെ ശുശ്രൂഷയുടെ കാലം.
മത്തായി എഴുതുന്ന സുവിശേഷം 9-ാം അധികാരം.
മത്തായി 9-ാം അധ്യായം എഴുതിയ സുവിശേഷം.
മത്തായി എഴുതുന്ന സുവിശേഷം 9-ാം അധികാരം.
മത്തായി 9.
നാം യേശു ക്രിസ്തുവിനെ നാം ധ്യാനിക്കണം.
നാം യേശു ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്.
സോറി, മത്തായി 11-ാം അധികാരം.
ക്ഷമിക്കണം, മത്തായി 11-ാം അധ്യായമാണ്.
അവരുടെ പേരുകൾ, യേശു ക്രിസ്തുക്ക് ഇരുന്ന് അവർ സമ്പാദിച്ചുകൊണ്ട പേരുകളെല്ലാം എന്നെ പേരുകൾ എന്നാൽ
യേശു ക്രിസ്തുവിന് ആളുകൾ കൊടുത്ത പേരുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക.
19-ാം വചനത്തിൽ വാസിക്കണം.
19-ാം വാക്യം.
ഭോജനപ്രിയൻ
തിന്നും കുടിച്ചും കൊണ്ട് വന്നു. തിന്നിയും കുടിയനുമായ മനുഷ്യൻ,
മധുപാനപ്രിയൻ,
തിന്നി കുടിയനുമായ മനുഷ്യൻ,
പാപികൾക്ക് സ്നേഹിതൻ,
പാപികളുടെ സ്നേഹിതൻ.
നാം ഇങ്ങനെ വാസിക്കണം.
ഇവിടെ നാം വായിക്കുന്നു,
അപ്പടിനാ പെരുന്തിണ്ടി, കുടികാരൻ, ഫ്രണ്ട് ഓഫ് സിന്നേഴ്സ്.
ഇവിടെ മൂന്ന് പേര്, ഒരു ഇവനൊരു തീറ്റിക്കാരൻ, കുടിയൻ, ബാബികളുടെ സ്നേഹിതൻ.
ഓക്കെ, യോഹൻ എഴുതുന്ന സുവിശേഷം 7-ാം അധികാരം.
യോഹന്നാൻ 7-ാം അധ്യായം
യോവാൻ ഏഴാം അധികാരം പന്ത്രണ്ടാം വചനം.
യോഹന്നാൻ 7:12 വാക്യം
പോസിബിൾ.
പുരുഷാരത്തിൽ അവനെ കുറിച്ച് വളരെ കുശുകുശിപ്പ് ഉണ്ടായി. അവൻ നല്ലവനെന്ന് ചിലരും, അല്ല അവൻ പുരുഷാരത്തെ വഞ്ചിക്കുന്നു എന്ന് മറ്റു ചിലരും പറഞ്ഞു.
ജനങ്ങളെ വഞ്ചിക്കുന്നവൻ എന്ന ഒരു പേര് ഉണ്ട്.
വഞ്ചിക്കുന്നവൻ മറ്റൊരു പേര്.
എട്ടാം അധികാരത്തിൽ വാസിക്കാം.
എട്ടാം അധ്യായം
48 വചനത്തിൽ വാസിക്കാം.
അവിടെ 48:8 48 വാക്യം.
പിശാസ് പിടിത്തവൻ എന്നും സമാരിയൻ എന്നും നാം ചൊല്ലുന്നത് ശരി എന്നാണ്
അവിടെ പറയുന്നു. 48 വാക്യം, നീ ഒരു ശമരിയൻ, നിനക്ക് ഭൂതമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത് ശരിയല്ലയോ എന്ന് ചോദിക്കുന്നു. ശമരിയൻ, ഭൂതമുള്ളവൻ,
കുടിയൻ, പെരുന്തണ്ടി,
തീറ്റിക്കാരൻ,
ഫ്രണ്ട് ഓഫ് സിന്നേഴ്സ്,
പാപികളുടെ സ്നേഹിതൻ,
വഞ്ചിക്കുന്നവൻ,
വഞ്ചിക്കുന്നവൻ.
അരുമയാണവർക്കുള്ള യേശു ക്രിസ്തുവിന്റെ ഇന്ത ട്രാക്ല നമുക്ക് നിയമിക്കപ്പെട്ടിരിക്കുന്ന ട്രാക്ല നാം അവരെ പിൻപറ്റുമ്പോഴത് യേശുവെ നോക്കി നാം പിൻപറ്റുമ്പോഴത് നമുക്കും ഇപ്പിടിപ്പെട്ട പേരുകൾ ഉണ്ടാകും.
യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നാം ആ ഓട്ടപാതയിലൂടെ നാം ഓടുമ്പോൾ നമുക്കും ഇപ്രകാരമൊക്കെയുള്ള പേരുകൾ നമ്മെ ഈ ആളുകൾ വിളിച്ചെന്ന് വരാം.
ജനങ്ങളെ വഞ്ചിക്കുന്നവൻ,
ഇവൻ ജനങ്ങളെ വഞ്ചിക്കുന്നവനാണ്.
തിരുക്കാട്ടുപുള്ളിയിലെ പല വർഷങ്ങൾക്ക് മുന്നതാകെ തിരിച്ചുപോയി രണ്ടാ പിരിഞ്ചത്.
അനേക വർഷങ്ങൾക്ക് മുമ്പ് തിരുക്കാട്ടുപള്ളിയിലുള്ള ദൈവസഭ അത് രണ്ട് ഭാഗമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് പിരിഞ്ഞ് മാറിയ ഒരു കാലഘട്ടം ഞാൻ ഓർക്കുന്നു.
നാ വീട്ടുക്ക് പക്കത്ത് പ്ലാട്ടേ ചർച്ച്.
ഞാൻ താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്താണ് ഞാൻ നേരത്തെ ഞങ്ങൾ ആയിരുന്ന ഞങ്ങളുടെ സഭ.
ഇതാ ചർച്ചിന് അത് പക്കത്തിലുള്ളതാണ് എന്റെ വീട്.
ഇത് സഭാ ഹാൾ ആണെങ്കിൽ അതിന്റെ തൊട്ടടുത്താണ് എന്റെ വീട്.
അങ്ങൊരു ഡിവിഷൻ ഉണ്ടാവും. അങ്ങ്
അവിടെ സഭയിൽ ഒരു പിരിവുണ്ടാവുന്നു.
എന്നാ പ്ലാൻ പണ്ടാങ്ക അപ്പനവേ ഇരുന്ന എൽഡർഷിപ്പില് ഉള്ളത് നാ ഇല്ലാതെ പൊള്ളാതെല്ലാം സാക്ട ചൊല്ലി എന്നമോ അവർ വന്ന് കാതാള കേട്ട് ഒന്നുമേ വിസാരിക്കാതെ പിടിക്ക് അവർക്ക് ഒന്നുമേ തരാതെ പോലെ നാ എന്നമോ ചൊല്ലി കേട്ട് ഇങ്ങ കാര്യങ്ങളെല്ലാം പണിട്ടേങ്കത് പോലെ എന്നെയും അരുമയാണ് സഹോദരൻ അവരുടെയും ഏലനമായി പേശി എന്നെ പേശണോ എല്ലാം പേശി വിട്ടാ അത് നാട്ടില്.
ആ നാളുകളിൽ അവിടെയുള്ള അന്ന് മാറിപ്പോയ ആളുകളും ഒക്കെ ഞാന് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളും തെറ്റായ കാര്യങ്ങളൊക്കെ സാക് ബ്രദറിനെ തെറ്റിദ്ധരിപ്പിച്ച് സാക് ബ്രദർ ആ കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുത്ത് ഈ മൂപ്പന്മാർക്കെതിരെ ചില നടപടികളൊക്കെ എടുത്തു എന്ന് പറഞ്ഞ് സാക് ബ്രദറിനെയും എന്നെയും ഒക്കെ വളരെ മോശമായ രീതിയിൽ അവിടെയുള്ള ആളുകൾ സംസാരിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ പരത്തുകയും ചെയ്തു.
മുഴുവൻ ഇടത്തെയും എന്നോട് ഇടത്തോടെ നാൻ സേത്ത് അപഹരിക്കണുങ്കേ അണ്ടർഗ്രൗണ്ട് വേള നാ പണിക്കേ ലെറ്റർ എഴുതാ.
അതിനുശേഷം എനിക്കെതിരെ കത്ത് എഴുതിയത് ഇങ്ങനെയാണ്, അവിടെ ആ ചർച്ചിന്റെ പ്ലോട്ടും അതെല്ലാം കൂടെ എനിക്ക് എന്റെ സ്വന്തമാക്കുവാനുള്ള താല്പര്യത്തിൽ ഞാൻ ഇങ്ങനെയുള്ള ചില പദ്ധതികളൊക്കെ ഉണ്ടാക്കിയതാണ് എന്നും വരെ ആരോപണങ്ങൾ ഉന്നയിച്ചു. നമ്മെ സംബന്ധിച്ചോളം ഇത് ഇങ്ങനെയുള്ള തരത്തിലുള്ള കിംവദന്തികളൊക്കെ അത് നമുക്കൊരു മാന്യതയാണ്.
ദൈവനോട്
പറഞ്ഞു നീ ആരോടും നിന്നെ ന്യായീകരിക്കാനായിട്ട് പോകേണ്ട.
ഐ എം യുവർ വിൻഡിക്കേറ്റർ.
ഞാനാണ് നിന്നെ നീ ന്യായീകരിക്കുന്നവൻ.
നീ ആർട്ടി ന്യായപ്പെടുത്തവേ കൂടാതെ
നീ ആരുടെ അടുത്തും പോയി നീ ന്യായപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിന്നെ തന്നെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല.
എന്നെ വന്ന് എല്ലാരും പേശിട്ടാ യോഹന്നാൻ 7 അധികാരത്തിൽ തന്നെ വാസിക്കണം.
നാം യോഹന്നാൻ 7 അധ്യായത്തിൽ നാം വായിക്കുന്നല്ലോ.
അവർക്കുള്ള ഒരു പെരിയ കമ്മിറ്റി നടക്കുന്നത് ഇപ്പൊ
അവിടെ
യേശുക്രിസ്തുവിനെ കുറിച്ചൊരു കമ്മിറ്റി.
അവിടെ യേശുക്രിസ്തുവിനെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് അവരൊരു കമ്മിറ്റി യോഗം കൂടി അവര് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
മെസ്സിയ ക്രിസ്തു യൂദയാവിലെന്ന് പറഞ്ഞു മാൻ ദീർഘദർശൻ പുസ്തകം എഴുതിയിരിക്കേ ഇവർ നാസറേത്തൂർ ഇവൻ ഗലീലയൻ ഇവൻ എപ്പടി മെസ്സിയാവാ ഇരിക്ക മുടിയോ അപ്പടി ഒരു കമ്മിറ്റി പോട്ട് പേശിട്ട് ഇരിക്കാങ്ക.
അവര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മശിഹ ക്രിസ്തു അവൻ യഹൂദയിൽ നിന്നല്ലേ വരേണ്ടത്, ഇവൻ ഇവിടുന്ന് നാസറേത്തിൽ നിന്ന് വന്നിരിക്കുന്നു, ഇവനെങ്ങനെ മശിഹ ആകുവാനായിട്ട് കഴിയും. അവരങ്ങനെ യേശുവിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
See, this is my birth certificate. അപ്പടി ജീസസ് കാമിച്ചാറാ.
ഉടനെ യേശു ക്രിസ്തു ഏ അങ്ങനെയല്ല ഇതാണ് എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കണ്ടോ എന്ന് പറഞ്ഞ് ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്ത് അവരെ കാണിച്ചില്ല.
இத்தனை வருஷத்துக்கு 30 வருஷத்துக்கு முன்னால அகஸ்தராயன் வந்து உலக கணக்கெடுப்பு எடுத்தானா? அப்ப நான் வந்து பெத்லகேம் போனோமா, எங்க அப்பா அம்மா போனாங்களா, அங்க நான் பிறந்தனா, என் சர்டிபிகேட் தானே பாரு நான் தான் அப்படின்னு சொன்னாரா?
இயேசு கிறிஸ்து 30 வருஷங்களுக்கு முன்பு அந்த கணக்கெடுத்தப்போ ஞான் பெத்லகேமில் போயதும் அவிடையான ஜனிச்சது, ஈ காரியங்களൊക്കെ എന്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് അറിയില്ലേ എന്നൊന്നും പറഞ്ഞ് യേശു ക്രിസ്തു തന്റെ ജനന കാര്യങ്ങൾ തെളിയിക്കുവാൻ തുനിഞ്ഞില്ല.
മാൻ നീ എന്നാ വേണാലും ചൊല്ലിട്ട് പോ മാൻ,
നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല.
ഞാൻ പിശാച് പിടിച്ചോന്ന് ചൊന്നാലും ശരി,
ഞാൻ പിശാച് ഭൂതം ബാധിച്ചവനാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല.
ഞാൻ പെരുന്തിണ്ടിന്ന് ചൊന്നാലും ശരി,
ഞാനൊരു തീറ്റിപ്പണ്ടാരം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല.
അത് യേശു ക്രിസ്തു പെരുന്തിണ്ടിൻ പേര് വെച്ച് തരീങ്ങളാ?
യേശു ക്രിസ്തുവിന് എങ്ങനെയാണ് അങ്ങനെ ഒരു തീറ്റിക്കാരൻ എന്ന് പേര് വന്നതെന്ന് അറിയാമോ?
നല്ല പേ ഉക്കാന്തിരിപ്പാർ യേശു ക്രിസ്തു പോയി എല്ലാരും സീമോൻ വീട്ടില് പരിസൈൻ വീട്ടില് പോയി ഉക്കാന്തിരുന്നിരിപ്പാർ ആണ്ടവർ.
യേശു ക്രിസ്തു ശീമോന്റെ വീട്ടിൽ, പരീശന്മാരുടെ വീട്ടിൽ, ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളുടെ വീട്ടിൽ പോയിരിക്കും.
അങ്ങ് ചിക്കൻ ബിരിയാണി ഫസ്റ്റ് റൗണ്ട് വരുന്നത്,
അവിടെ ചിക്കൻ ബിരിയാണി ആദ്യത്തെ റൗണ്ട് വരുന്നു,
മറുപടി സെക്കൻഡ് സെർവിംഗ്ക്കാ വരാങ്ങ്,
അവിടെ രണ്ടാമതും സെക്കൻഡ് സെർവിംഗിന് രണ്ടാമതും വിളമ്പുന്നു.
ആണ്ടവർ കേട്ടിരിപ്പാർ, അങ്ങ് ഉള്ള മറ്റവങ്ങൾക്കെല്ലാം ഇരിക്കാൻ കേട്ടിരിപ്പാർ.
അപ്പൊ കർത്താവ് ചോദിച്ചിട്ടുണ്ടാവും, അകത്ത് എല്ലാവർക്കും ഉണ്ടോ?
ബ്രദർ എക്കച്ചക്കമാർക്ക് ബ്രദർ അപ്പം.
അപ്പോ യേശു ക്രിസ്തുവിനോട് പറഞ്ഞിരിക്കും, അകത്ത് ഇഷ്ടംപോലെ ഇരിക്കുന്നു.
രണ്ടാമത് റൗണ്ട് സാപ്റ്റാറ്.
അപ്പൊ യേശു ക്രിസ്തു രണ്ടാമതും കഴിച്ചു, ഭക്ഷിച്ചു.
രണ്ട് ഐസ്ക്രീം, മൂന്ന് ഐസ്ക്രീം സാപ്റ്റാറ്.
രണ്ട് ഐസ്ക്രീം പകരം മൂന്ന് ഐസ്ക്രീം കഴിച്ചു.
ഇത് പരിസരൽ പാത്തിട്ടേ ഇരുന്നാങ്ക.
ഇത് പരിസന്മാർ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു.
ഹോളി ലുക്ക്,
അവർക്ക് വളരെ വളരെ വിശുദ്ധമായ ഒരു മുഖവുമായിട്ട് പരിസന്മാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
ദീർഘദരിശി പരിശുദ്ധവാൻ അപ്പിനാ,
പ്രവാചകൻ വിശുദ്ധൻ എന്നൊക്കെ പറയുന്ന ആള്, ഏ ഇതൊന്നും തൊടാൻ പാടില്ല, ഞങ്ങളൊക്കെ ഇത്ര ഇച്ചിരി കഴിക്കുകയുള്ളൂ.
ഇന്ന പുണ്ണാക്കളെ യേശു ക്രിസ്തു തിരിയാതല്ല.
യേശു ക്രിസ്തുവിന് ഇവരുടെ ഈ തരത്തിലുള്ള ബാഹ്യമായ കപട ആത്മീയതയൊന്നും യേശു ക്രിസ്തുവിന്റെ അടുത്ത് ചെലവായില്ല.
ആ പാത്രമെല്ലാം അയ്യോ 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 തിങ്കരുത് ബാ, ആ ആണ് അളയരുത് ബാർ അവിടുന്ന് ജീസസ് പാത്ത് നല്ല പേർ കുത്തിട്ടാ പെരുന്തണ്ടി അവിടെ കുത്തിട്ടാ.
യേശു ക്രിസ്തുവിനെ നോക്കി അവരൊക്കെ കണ്ടോ തിന്നുന്നത് തിന്നുന്നത് എന്ന് പറഞ്ഞ് ഉള്ളിൽ ചിലപ്പോ കൊതി ഉണ്ടായിരിക്കും. എന്തായാലും യേശു ക്രിസ്തുവിനെ ഒരു തീറ്റിക്കാരൻ എന്ന് കൊതി മുദ്രയടിച്ചു.
ഇവ വീട്ടുകള പോണാലും തിങ്കരാരെ,
ഇവൻ വീട്ടിൽ പോയാലും തിന്നുന്നു,
ഇങ്ക പോണാലും കുടിക്കാരെ,
അവിടെ പോയാലും കുടിക്കുന്നു.
അന്തരംഗത്തിൽ 40 നാട്ടിൽ ഉപവാസം ഇരുന്നിരിപ്പാർ, അത് ആർക്കുമേ തെരിയാതെ.
എന്നാൽ 40 ദിവസം അവൻ ആരും അറിയാതെ ഉപവസിച്ചിട്ടുണ്ടാവും, അതാരും അതും കാണുന്നില്ല, അതാരും പറയുന്നില്ല.
ഇന്നിക്കിരിക്കുന്ന പ്രസംഗമാർഗങ്ങളെല്ലാം
ഇന്നുള്ള പ്രസംഗകരൊക്കെ ഇങ്ങനെയാണ്,
ഞാൻ 40 നാട്ടിൽ ഉപവാസം ഇരുന്നുപോലെ
ഞാൻ പ്രസംഗിക്കുന്നതിനിടയിൽ പറയും, ഞാൻ കഴിഞ്ഞ ദിവസം 40 ദിവസം ഉപവസിച്ചുകൊണ്ടിരുന്നപ്പോൾ,
ഒരു 10 നാട്ടിൽ ഉപവാസം ഇരുന്നുപോലെ
ഞാൻ അതിനുശേഷം ഒരു 10 ദിവസം ഉപവസിച്ചപ്പോൾ
എനിക്ക് വാണം തിരഞ്ഞിരുന്നത്,
എനിക്ക് സ്വർഗം ഇങ്ങനെ തുറന്ന് കണ്ടു.
യേശു ക്രിസ്തു വീട്ടുകൾ വന്നാരെ,
യേശു ക്രിസ്തു എന്റെ വീട്ടിലേക്ക് ഇറങ്ങി വന്നു.
ഞാൻ ഉപവാസത്തിൽ ഇരുന്നപോലെ,
ഞാൻ ഉപവസിച്ചുകൊണ്ടിരുന്നപ്പോൾ
യേശു ക്രിസ്തു തിങ്കരതും കുടിക്കരുത് വെളിയെ തെരഞ്ഞിച്ചേ ഉള്ളിയ, അവർ 40 നാട്കൾ ഉപവാസം ഇരുന്നത് മനുഷ്യർക്ക് തെരിയവേ ഇല്ല.
യേശു ക്രിസ്തു തിന്നതും കുടിച്ചതും ഒക്കെ ആളുകൾ കണ്ടു, എന്നാൽ ആരും അറിയാതെ 40 ദിവസം ഉപവസിച്ചത് ആളുകൾക്ക് അറിയില്ല. യേശു ക്രിസ്തു അതിനെക്കുറിച്ച് പരസ്യപ്പെടുത്തിയില്ല, പ്രസംഗിച്ചില്ല.
നീ എന്നെ എന്നെ വേണേ സൊല്ലുവേൻ,
നിനക്ക് എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാം.
അതെല്ലാം കുപ്പത്തൊട്ടി,
നിന്റെ അഭിപ്രായം എന്നെ സംബന്ധിച്ചോളം അതിന്റെ ശരിയായ സ്ഥാനത്തുണ്ട്. കുപ്പത്തൊട്ടിയിൽ, ചപറ്റുകൊട്ടയിൽ,
ഞാൻ പിതാവ്ക്ക് മുമ്പാകെ പിഴയ്ക്കറേ,
ഞാൻ പിതാവിന്റെ മുമ്പാകെയാണ് ജീവിക്കുന്നത്.
അണ്ണിക്ക് മാത്രമല്ല, യേശു ക്രിസ്തുവിന്റെ വാൾനാട്ടിൽ മട്ടുമല്ല,
യേശു ക്രിസ്തുവിന്റെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആ നാടുകളിൽ മാത്രമല്ല,
ഇന്നിക്കും ക്രിസ്തവ മേൽ നാടുകൾ വെസ്റ്റേൺ കൺട്രീസ് എന്നാ ഫിലിം എടുക്കാ അപ്പടിനാ, ജീസസ്കോ മകദലിനാൽ മറിയാളുക്കോ കണക്ഷൻ വെച്ച് ഫിലിം എടുക്കാ, അത് ഉടനെ പാത്തിട്ട് ഇരിക്കാതെ.
ഇന്നും യേശു ക്രിസ്തുവിനെ നിന്ദിക്കുവാനായിട്ട് അവിടെ വെസ്റ്റേൺ രാജ്യത്തിലൊക്കെ യേശു ക്രിസ്തുവും മക്ദലന മറിയവും തമ്മിൽ എന്തോ തരത്തിലുള്ള അവിഹിത ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞ് സിനിമ വരെ ഉണ്ടാക്കുന്ന ആളുകൾ,
അത് ഇന്നും പോയിട്ട്, നിന്ദ അവമാനം അവർക്ക് ഇന്നും പോയിട്ട്.
ഈ തന്റെ ജീവിതം കഴിഞ്ഞ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുമ്പോൾ പോലും ഇന്ന് ഇവിടെ ലോകത്തിൽ നിന്ന് ആളുകൾ ഇപ്പോഴും യേശു ക്രിസ്തുവിനെ നിന്ദിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
അർമിയാണോരുടെ ക്രിസ്തുവിന്റെ സ്പിരിറ്റ്, ക്രിസ്തുവിന്റെ ആവി എന്നാ എന്നതേ ഞാൻ ചൊല്ല വരുമ്പോഴേ.
പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ ആത്മാവ് എപ്രകാരമുള്ളത് എന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്.
മത്തായി എഴുതുന്ന സുവിശേഷം 12-ാം അധികാരം,
മത്തായി 12-ാം അധ്യായം.
തീർക്കമായി ഒരേ തരം ആണ്ടവർ കാലാകാലത്തിലും ഒരു ബദൽ ആണ്ടവർ ചൊല്ലിട്ടാരണെങ്കിൽ 32-ാം വാസനം,
അവിടെ 32-ാം വാക്യത്തിൽ എന്നേക്കും നിലനിൽക്കുന്ന ഒരു മറുപടി, കർത്താവെന്ന് പറഞ്ഞു.
ആ 32 വാസിപ്പം, മത്തായി 12:32
വായിക്കുന്നു, ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും.
ഓക്കെ, മനുഷ്യകുമാരനുക്ക് വിരോധമായി എന്ന വാർത്ത ചൊന്നാലും അത് അവനക്ക് മണിക്കപ്പെടും.
മനുഷ്യപുത്രന് നേരെ എന്ത് വാക്ക് പറഞ്ഞാലും അത് അവനോട് ക്ഷമിക്കും.
അരുമയാണുള്ളി, ഇന്ന് കാളിവേളയിൽ നാം ക്രിസ്തുവെ ധ്യാനിക്കിറോം. അന്ത സ്പിരിറ്റ് നമ്മുടെ നിദാനിച്ചു പറഞ്ഞു.
പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നാം ക്രിസ്തുവിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ആത്മാവ് മനുഷ്യപുത്രന് നേരെ എന്ത് പറഞ്ഞാലും ക്ഷമിക്കപ്പെടും. ഈ ഒരു ആത്മാവ് നമ്മുടെ ഹൃദയത്തിലുണ്ടോ?
എല്ലാരും മണ്ണിത്തിരുക്കാമോ?
മറ്റെല്ലാവരെയും നാം ക്ഷമിച്ചിട്ടുണ്ടോ? എല്ലാവരോടും നാം ക്ഷമിച്ചിട്ടുണ്ടോ?
നിങ്ങളുടെ വീട്ടുകാരെ കുറിച്ച് പേശുന്ന വാർത്തകൾ,
നിങ്ങളുടെ വീട്ടുകാരെ കുറിച്ച് മറ്റാളുകൾ സംസാരിച്ച ആ വാക്കുകൾ,
നിങ്ങളുടെ പിള്ളികളെ കുറിച്ച് ചൊന്ന കാര്യങ്ങൾ,
നിങ്ങളുടെ ഭാര്യയെക്കുറിച്ചോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചോ സംസാരിച്ച ആ വാക്കുകൾ,
നമ്മയും നമ്മുടെ ഊഴിയത്തെ കുറിച്ച് ചൊന്ന വാർത്തകൾ,
നമ്മെക്കുറിച്ചും നമ്മുടെ ശുശ്രൂഷയെക്കുറിച്ചും ഒക്കെ ആളുകൾ തെറ്റായി സംസാരിച്ച വാക്കുകൾ,
എപ്പടി പേസലാം അപ്പൊട്ട് നാം പോരാടുകവരുള്ള,
നിങ്ങളുടെ ഹൃദയത്തിൽ എന്നെ കുറിച്ച് അങ്ങനെ എങ്ങനെ സംസാരിക്കാം, എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് എങ്ങനെ അപ്രകാരം സംസാരിക്കാം എന്ന് പറഞ്ഞ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഇപ്പോഴും രോഷം കൊള്ളുകയാണോ?
ഹൃദയത്തിൽ നാം അവരെ റിലീസ് പണ കൂടാതെ വിടി കസപ്പോടെ എടുക്കണമാ?
നിങ്ങളുടെ ഹൃദയത്തിൽ അവരെ സ്വതന്ത്രരായി വിട്ടയക്കാൻ കഴിയാതെ വണ്ണം നിങ്ങൾ കൈപ്പോട്ട് കൂടെയാണോ ഇരിക്കുന്നത്?
യേശുവിനുടെ ആവിയുള്ളവൻ അവരുടെ അല്ല.
യേശു ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവന്റേതല്ല.
ഞാൻ മണ്ണിക്കിറേ,
ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നു.
ഇന്ന് ഹാളിൽ ആരാണെന്നാലും ശരി,
ഇന്ന് ഇവിടെ ഹാളിൽ ഇരിക്കുന്ന ആരാണെങ്കിലും ശരി, ആരാണെങ്കിലും
ഉങ്ങളെ കുറിച്ച് വിരോധമായി പേശപ്പെട്ടിരുന്നാൽ, അരുമയാണവരുടെ യേശുവിന്റെ സന്നിധാനത്തിൽ അവരുടെ മണ്ണിത്തു വിടുന്നത്.
നിങ്ങൾക്കെതിരെ ആരെങ്കിലും തെറ്റായി ഏതെങ്കിലും തരത്തിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ സന്നിധിയിൽ ചെന്ന് അവരോട് നിങ്ങൾ ക്ഷമിക്കുക.
അവരെ കുറിച്ച് ധ്യാനം അറിവല്ല നമ്മുടെ ലൈഫില്.
യേശു ക്രിസ്തുവിനെ നിങ്ങൾ ധ്യാനിക്കുന്നത് അതൊരു ബുദ്ധിയിലുള്ള അറിവല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതാണ്.
യേശു ക്രിസ്തുവിനുടെ അന്ന് മുടിവ്, അവരുടെ മരണത്തിനുടേ മുടിവ് എപ്പടി ഇരിക്കാൽ,
യേശു ക്രിസ്തുവിന്റെ ആ ജീവിതത്തിന്റെ അവസാനം, അവന്റെ മരണത്തിന്റെ അവസാനം എങ്ങനെയാണെന്ന് നമുക്ക് ചിന്തിക്കാം.
അന്ത ടൈമില് ജെറുസലേമില് ഫുൾ ഓഫ് പീപ്പിൾ,
അവിടെ ജെറുസലേമിൽ മുഴുവൻ ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരുന്നു.
അപ്പോസ്തലനടപടികളിൽ വാസിക്കണം,
നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ വായിക്കുന്നു,
ഇതാ ഏതോ ഒരു മൂല മുടുക്കില വെച്ച് ഏതോ ഒരു ആട്കളെല്ലാം ഇല്ലാതിരിക്കുന്ന ഒരു ഏടത്തിൽ വെച്ച് താൻ പുള്ളിയെ അവമാനപ്പെടുത്താതെ പിടിക്കില്ലാമൽ എല്ലാരും ഇരിക്കത്തക്കതാണ് സൂര്യനിലെ പബ്ലിക്കാണ് അവരെ ക്ഷേമം പറഞ്ഞാൽ. അവരെ
യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പോൾ, യേശു ക്രിസ്തുവിന് ആ നിന്നെയും അപമാനവും ഒക്കെ ഏൽക്കേണ്ടി വന്നപ്പോൾ, ആരുമില്ലാത്ത ഏതെങ്കിലും ഒരു തെരുവിന്റെ മൂലയിൽ വെച്ചല്ല യേശു ക്രിസ്തുവിന് ഈ നിന്നെയും അപമാനവും സഹിക്കേണ്ടി വന്നത്. യെരുശലേമിൽ ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഇടത്ത് വെച്ചാണ് യേശു ക്രിസ്തുവിനെ അവർ നിന്ദിച്ചത്.
രണ്ടാമധികാരം അപ്പോസ്തല നടപടികൾ 2:5.
അപ്പോസ്തല പ്രവൃത്തികൾ 2:5
വാസിപ്പോ,
അന്ന് ആകാശത്തിൻ കീഴുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തികളുടെ പുരുഷന്മാരുണ്ടായിരുന്നു.
അവരിൽ മാത്രമല്ല, 9 വാസിക്കുന്നു,
9:10 പർത്ഥ്യരും മേദ്യരും ഏലാമ്യരും മെസപ്പൊത്താമ്യയിലും യഹൂദിയിലും കപ്പദോക്കിയയിലും പൊന്തോസിലും ആസിയയിലും പ്രുഗ്യയിലും പഫുലിയയിലും മിസ്രയീമിലും കുറേനയ്ക്ക് ചേർന്ന ലിബിയ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും
ഇവ്വളവ് ജനങ്ങളും അന്ന് നാട്ടിൽ ജെറുസലേമിൽ ഇരുന്നാൽ,
ഈ ആളുകളൊക്കെ അന്ന് ആ നാളുകളിൽ ജെറുസലേമിൽ ഉണ്ടായിരുന്നു.
വാനത്തിൻ കീഴിൽ സകല ദേശമുള്ള യൂതരൾ അന്ന് നാട്ടിൽ ജെറുസലേം ഇരുന്നാണ്.
അവിടെ ലോകത്തെങ്ങും ഉണ്ടായിരുന്ന യഹൂദന്മാർ മുഴുവനും അവിടെ വന്ന് ആ സമയത്ത് ജെറുസലേമിൽ ഉണ്ടായിരുന്നു.
ഇങ്ങ എന്നാ നടക്കുന്നത് പാത്താങ്ങ,
ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അവരൊക്കെ കണ്ടു.
അവരെ പബ്ലിക് ആക്ഷേപം പറഞ്ഞാൽ, അവരെ
യേശു ക്രിസ്തുവിനെ ഇതാ പബ്ലിക്കായി ആളുകളുടെ മുമ്പിൽ വെച്ച് അവനെ നിന്ദിക്കുന്നു, അപമാനിക്കുന്നു.
അവർ തന്നെ ക്രിസ്തു സൊന്നാർ,
യേശു ക്രിസ്തു താൻ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞു.
നീ ക്രിസ്തുവാണോ കീഴേ ഇറങ്ങു പാപ്പോ അപ്പടിനാണ്.
ഉടനെ പറഞ്ഞു, നീ ക്രിസ്തുവാണെങ്കിൽ നീ താഴെ ഇറങ്ങിക്കേ, ക്രൂശിൽ നിന്ന് താഴെ ഇറങ്ങിക്കേ, നോക്കട്ടെ.
തന്റെ വാഴ്നാളി അവർ ദേവനുടെ കുമാരൻ സൊന്നാർ,
തന്റെ ജീവിതകാലത്ത് ഞാൻ ദൈവപുത്രനാണ് എന്ന് അവൻ പറഞ്ഞു.
നീ ദേവനുടെ കുമാരൻ എന്നാൽ ഇറങ്ങി വാ പാപ്പോ അപ്പടിനാണ്.
നീ ദൈവപുത്രനാണെങ്കിൽ നീ ഇറങ്ങി വാ എന്ന് അവനോട് പറഞ്ഞു.
തന്നെ ഒരു ദീർഘദർശൻ സൊന്നാർ,
ഒരു പ്രവാചകനാണ് എന്ന് പറഞ്ഞു.
ഉന്നെ അടിച്ചവൻ അവൻ സൊല്ലുവാപ്പോ, ഞാനത് ദൃഷ്ടി സൊല്ലുവാപ്പോ അപ്പടിനാണ്.
നിന്നെ അടിച്ചവൻ ആരാണ് എന്ന് നീ പറയുക, കണ്ണു കെട്ടിയിട്ട് നിന്നെ അടിച്ചവൻ ആരാണെന്ന് പറയുക, നിനക്ക് ദീർഘദർശന വരവുണ്ടോ എന്ന് ഞങ്ങൾ നോക്കട്ടെ.
പിലാത്തു കുമ്പാകെ നീ സൊല്ലുകാൻ രാജാവാൻ സൊന്നാർ,
പിലാത്തോസിന്റെ മുമ്പാകെ അവൻ രാജാവാണ് എന്നവൻ പറഞ്ഞു.
നീ രാജാവാണാൽ അപ്പടിന്ന് സൊന്ന ഉടനെ തൂക്കി ഒരു മുൾമുടിയെ വെച്ച് കാറി തുപ്പി യൂതരുടെ രാജാവേ വാഴ്കെ അപ്പടിന്ന് പരിഹാസം വന്നാൽ,
രാജാവാണെന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ തലയിൽ ഒരു മുൾ കിരീടം വെച്ച് അവന്റെ മുഖത്ത് തൊപ്പി യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞ് അവനെ കളിയാക്കി നിന്നിച്ചു.
എന്താ ഒരു മനുഷ്യ தூக்கு தண்டனைக்கு போறப்போவது மற்ற நாடுகளெல்லாம் தூக்கு தண்டனை இல்ல, இந்தியாவில் இன்னும் தூக்கு தண்டனை உண்டு.
மற்ற சில ராஜ்யங்களில் ஒன்றும் ஈ தூக்கிக்கொல இப்போ இல்ல, എന്നാൽ ഇന്ത്യയിൽ ഈ തൂക്കിക്കൊല ഉണ്ട്. ഏത് മനുഷ്യനെങ്കിലും തൂക്കിക്കൊല്ലുവാൻ കൊണ്ടുവരുന്നതിന് മുമ്പ്
അവൻ വലിയ തീവ്രവാദിയാ ഇരുന്നാ കൂടെ നാം കേൾവിപ്പെട്ടപടി അവനു കടസിയില ഒരു നിമിഷം കൊടുക്കുക, യു പ്രേ ടു യുവർ ഗോഡ് അപ്പിണ്ട്.
ഏത് മനുഷ്യൻ തീവ്രവാദിയാണെങ്കിൽ പോലും അവനെ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് അവനോട് ഒരു മിനിറ്റ് അവന് കൊടുത്തിട്ട് നീ നിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചോളാനായിട്ട് അവസരം കൊടുക്കാറുണ്ട്.
ഇപ്പൊ ഒരു ജോ മണ്ടാർ അപ്പടിന്ന് റിയലോ പിതാവിനടുത്തില് ജോ മണ്ടാർ
പിതാവിനോട് പിതാവിന്റെ മുമ്പാകെ പിതാവെ എന്നെ കൈവിട്ടത് എന്ത് എന്ന് പറഞ്ഞ് അവൻ നിലവിളിക്കുമ്പോൾ
അവർ ജീവന വിടുവിന വരയ്ക്കും അവരെ നിന്ദിക്കാൻ ജനങ്ങൾ ഇല്ലാമല്ല, നിന്ദിച്ചിട്ടേ ഇരുന്നാങ്ങ അവരെ.
അവന്റെ ജീവൻ പോകുന്നത് വരെ യേശു ക്രിസ്തുവിനെ കർത്താവിനെ അവർ നിന്ദിച്ചുകൊണ്ടേയിരുന്നു.
ഹേ എന്നമോ ലാമാ ലാമാന്ന് സോറാം എലിയാവ കൂപ്പറാം ബ്ലർക്ക് എലിയാ വന്നു ഇവനെ ഇറക്കി വിടാനാ പാപ്പോ അപ്പടി പരിഹസം പണ്ടാ.
ഉടനെ അവർ പരിഹസിച്ചത് അവൻ എലിയാവിനെ വിളിക്കുന്നു, എലിയാവിനെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് എലിയാവ് വന്ന് ഇവനെ ഇറക്കി വിടുമോ എന്ന് നമുക്ക് നോക്കാം എന്ന് അവനെ പരിഹസിച്ചു.
ഇതാണ് അവരുടെ വാഴ്ക്കെ പ്രിയമാണ് അവരുടെ.
യേശു ക്രിസ്തുവിന്റെ ജീവിതം ഇപ്രകാരമുള്ളതാണ് പ്രിയമുള്ളവര്.
അവരുടെ ആരംഭം മുതൽ അവരുടെ ഇറുതി വരെ,
യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ആരംഭം മുതൽ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ അവസാനം വരെ,
ഫുൾ ഓഫ് റിപ്രോച്ച്,
നിന്ദകളും അപമാനങ്ങളും നിറഞ്ഞ ഒരു ജീവിതം.
മുന്നോടിനവർ
യേശു ക്രിസ്തു, നമുക്ക് മുന്നോടിയായി പോയ യേശു ക്രിസ്തു.
അവരുടെ നെയിം ഫെയിം കാഹ അവർ ഇല്ലവേയില്ല.
യേശു ക്രിസ്തു അവന്റെ പേരിനും പുകഴിനുമായിട്ടല്ല ജീവിച്ചത്.
ഏ എന്റെ ട്രാക്കില് സമയത്തില് നാം വന്ന് അവിടെ നമ്മ സിലുവ എടുക്കക്കൂടാതെ ഇവിടെ ട്രാക്കില് ഞാൻ കുന്തിരോ ഞാൻ ബാക്ക് സൈഡ് ആയിരുന്നോ അപ്പടിന്ന് നാം നമ്മളുടെ നെയിം ഫെയിമെ കുറിച്ച് അധികമായി ബാധപ്പെടുകയാണ്.
നാം എന്തുകൊണ്ടാണ് ഈ ഓട്ടത്തിൽ നമ്മുടെ പാതയിൽ നാം മുന്നോട്ട് പോകുവാൻ കഴിയാതെ നാം താഴെ വീഴുകയും നാം ഇരിക്കുകയും ചെയ്ത് മുമ്പോട്ട് പോകുവാൻ കഴിയാതെ ഇരിക്കുന്നത്? നമ്മുടെ പേരും പുകഴും ഒക്കെ നമുക്ക് വലിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ
ബ്രദർ, ഓർഡിനറി ബ്രദറായിരുന്ന ബ്രദർ അപ്പടിന്ന് ഒരു ബ്രദർ സോറ,
ഒരു സഹോദരനോട് പറയുന്നു, സഹോദര താങ്കൾ ഒരു സാധാരണ സഹോദരനായിട്ട് ഇരിക്കുക.
യേശു ക്രിസ്തുക്ക് ഏത് ജീവൻ അല്ലെങ്കിൽ ഞാൻ കാണിക്കാൻ വരുമ്പോഴേ ഫിലിപ്പിയർക്കെഴുതിന് നിരൂപം,
ഫിലിപ്പി ലേഖനത്തിൽ നാം വായിക്കുന്നു,
ഫിലിപ്പിയർക്കെഴുതിന് നിരൂപം,
ഫിലിപ്പി ലേഖനം
രണ്ടാം അധികാരത്തിൽ വാസിക്കാം,
രണ്ടാം അധ്യായം
രണ്ടാം ഫിലിപ്പിയർക്കെഴുതിന് നിരൂപം രണ്ടാം അധികാരം ആറാം വസനം,
രണ്ടാം അധ്യായം ആറാം വാക്യം.
അവർ ദേവനുടേ രൂപമായിരുന്നതും
അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ
ദേവനുക്ക് സമമായിരുപ്പതെ കൊള്ളയാടിന് പൊരുളാക്ക എണ്ണാമൽ,
ദൈവത്തോട് സമത്വം മുറുകെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ.
അതായത് അവർ ഈക്വൽ ടു ഗോഡ്, അവർ ദേവനുക്ക് സമമാ ഇരിക്കാർ,
ദൈവത്തോട് അവൻ സമനാണ്.
ആണാൽ അതെ വിട്ടിട്ട് കീഴ അതെ അവർക്ക് കൊള്ളയാടിന് പൊരുളാക്ക എണ്ണാതെ പിടിക്കാതെ വിട്ടിട്ടാണ് വാസിക്കണം.
എന്നാൽ ദൈവത്തോടുള്ള ഈ സമത്വത്തെ അവൻ മുറുകെ പിടിച്ചുകൊള്ളാതെ അതിനെ വിട്ടിട്ട് അവൻ ഭൂമിയിലേക്ക് വന്നു.
ഒരു ചർച്ചില് വെളിയിലുള്ള ഒരു ചർച്ചിനോട് ഒരു ലോക്കൽ എൽഡർ, എൽഡേഴ്സ് മധ്യയില് രണ്ട് എൽഡേഴ്സുള്ള ഒരു കാര്യം,
പുറത്ത് മറ്റൊരു സ്ഥലത്തുള്ള ഒരു സഭയിലെ രണ്ട് മൂപ്പന്മാർക്ക് തമ്മിൽ ഇടയിലുള്ള ഒരു പ്രശ്നം, ഒരു കാര്യം,
ഒരു ഡിസ്പ്യൂട്ട്,
ഇടയിൽ ഒരു പ്രശ്നം, ഒരു കാര്യത്തിൽ അവർക്ക് അഭിപ്രായ സമന്വയമില്ല.
അത് ബ്രദർ കടിഞ്ഞുകൊള്ള വേണ്ടിയതായിരുന്നു ചെറു സൂനുള്ളിയില്.
ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിൽ ഒരു സഹോദരനെ തിരുത്തേണ്ടതായി വന്നു.
അവർ എതുക്ക് ക്ലെയിം പണ്ടാ അപ്പടിന്നാണ് ഒരു എൽഡർ.
അപ്പോ ആ സഹോദരന് അപ്പോ അദ്ദേഹത്തെ തിരുത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ അവകാശവാദം എന്താണെന്ന് വെച്ചാൽ, ഞാനും ഒരു മൂപ്പനാണ്,
എന്റെ കൺസൾട്ട് പണ്ടേ കിടയാ,
എന്നോടൊന്നും ചോദിക്കുന്നേ ഇല്ല,
എന്റെ ഒരു എന്നെ മെയിൽ വരുന്നത് എന്നെ തകവൽ വരുന്നത് എനിക്ക് തെരിയ മാട്ടേത്,
എന്താണ് മെയിൽ വരുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഇതൊന്നും എന്നെ അറിയിക്കുന്നില്ല.
ഒരുത്തങ്ങൾ ബാപ്റ്റിസം കൊടുക്കുകയും എനിക്ക് തെരിയ മാട്ടേത്,
ഒരാളെ ഒരാൾക്ക് സ്നാനം കൊടുക്കുന്നു എന്നോട് പറയുന്നില്ല.
പുവർ ചിൽഡ്രനുക്ക് ഫണ്ട് അടുപ്പണോ, പുവർ ചിൽഡ്രൻസ് കാക ആരായിരുന്നാങ്കന്ന് ഉങ്ങൾക്ക് ഫണ്ട് അടുപ്പറാങ്കു ലിസ്റ്റ് വരുന്നത് എനിക്ക് അത് പേ എന്നെ നടക്ക് എനിക്ക് എന്നെ നടക്കുന്നതിനേ തെരിയവില്ല. ചച്ചില
ഉടനെ അദ്ദേഹം പറയുന്നു, അവിടെ പാവപ്പെട്ടവർക്കെന്നും പറഞ്ഞ് എന്തൊക്കെയോ പൈസ കൊടുക്കുന്നു, പക്ഷേ സഭയിൽ എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് യാതൊരു അറിവുമില്ല.
അത്
ക്രിസ്തുവിന്റെ ആത്മാവല്ല പ്രിയമുള്ളവര്.
ക്രിസ്തു സമമായി ഇരിക്ക വരുമ്പോളെ,
ക്രിസ്തു ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചില്ല.
നീ ഗാഡാറിങ്ങ
ദൈവമേ, അങ്ങ് അങ്ങ് ദൈവമായിട്ടിരുന്നാൽ മതി,
നീ അധികാരത്തിലിറങ്ങ
ദൈവമേ, അങ്ങ് അധികാരത്തിൽ ഇരുന്നാലും
അടിമയാ ഇരിക്കട്ടോ,
ഞാൻ ദാസനായി ഇരിക്കുവാൻ ഞാൻ സന്നദ്ധനാണ്.
ഇവിടുന്ന് പിതാവ് കുമാരൻ ഇരുന്നാണ്,
പിതാവും പുത്രനും ഇപ്രകാരമുള്ള ഒരു ബന്ധത്തിലായിരുന്നു.
பிரியமானவர்கள், இப்படிப்பட்ட சூழ்நிலையில் நாம் கடிந்து கொள்ளும் பொழுது நாம் அஃபண்ட் ஆகிறதும் இதை ஷேம் நினைக்கிறதும் அவமானம் நினைக்கிறதுமான ஸ்பிரிட் கிறிஸ்தவனுடைய ஆவியல்ல.
இங்கே உள்ள சாஹரியங்களில் நம்ம ஏதெங்கிலும் தரத்தில் நமக்கு நாம் நிந்திக்கப்படணும், அவமானப்படணும் என்னொக்கே പറഞ്ഞു நாம் முறைப்படணுமെങ്കിൽ நமக்குள்ளது கிறிஸ்துவின் ஆத்மாவல்ல.
ஓகே, நாம் இயேசு கிறிஸ்துவிடத்தில் இந்த காரியத்தை நாம் விரிவாய் தியானித்திருக்கோம் நான் நம்புறேன்.
യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിന്നും ഈ കാര്യങ്ങൾ നാം ദീർഘമായി നാം യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ച് നാം ധ്യാനിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
രണ്ടാമതായി ഒരു കാര്യത്തെ കാണിക്കാൻ വിരുമ്പുകയാണ്.
രണ്ടാമതായി ഞാൻ മറ്റൊരു കാര്യം നിങ്ങളെ കാണിക്കട്ടെ.
നാം ഇന്റെ സ്റ്റഡിയെ മുടിക്കലാണ് പറവല്ല, ബൈ ഗോഡ്സ് ഗ്രേസ് ദേവൻ ഇന്നൊരു മോർണിംഗ് ബൈബിൾ സ്റ്റഡി വെച്ചിരിക്കാറുണ്ട്, കൊടുത്തിരിക്കാങ്ക.
ഈ ബൈബിൾ സ്റ്റഡിയിൽ നമുക്ക് ഇതെല്ലാം ചിന്തിച്ച് തീർക്കുവാനായിട്ട് കഴിയുന്നില്ലെങ്കിലും സാരമില്ല. ഇവിടെ ഈ കോൺഫറൻസിന്റെ ഭാഗമായിട്ട് നാളെയും ഒരു ബൈബിൾ സ്റ്റഡി സഹോദരങ്ങൾ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ.
വി ക്യാൻ കണ്ടിന്യൂ,
നമുക്ക് നാളെയും അത് തുടരുവാനായിട്ട് കഴിയും.
യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ രണ്ടാമതായി അവർ തന്നെ ട്രാക്കില് അവർ അസൈൻ പണ്ട ഉദരിത്തലിനെ ഒരു ചില കാര്യങ്ങളെ ഞാൻ കാണിപ്പിക്കുന്നത്.
യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തു പോയ ആ പാതയിൽ യേശു ക്രിസ്തു തള്ളിക്കളഞ്ഞ മറ്റു ചില കാര്യങ്ങൾ നിങ്ങളെ കാണിക്കട്ടെ.
സാപ്പാടെ ഉദരി തള്ളിനാർ,
ഭക്ഷണത്തെ അവൻ തള്ളിക്കളഞ്ഞു.
സാപ്പാട് അവരുടെ ട്രാക്കില് അവർ ഭാരമല്ല, അവർക്ക്
തന്റെ ഓട്ടത്തിൽ മുമ്പോട്ട് പോകുവാൻ ഭക്ഷണം അവനൊരു ഭാരമായിരുന്നില്ല.
ഓക്കെ, തൂക്കം അവർ ഉദരി തള്ളിനാർ,
ഉറക്കം അതിനെയും യേശു ക്രിസ്തു തള്ളിക്കളഞ്ഞാണ് തന്റെ ഓട്ടമോടിയത്.
ഇതെല്ലാം ഒന്ന് പാപമാണ് കാര്യങ്ങളേ തിരിയാത്,
ഇതെല്ലാം ഒരു പാപമായ കാര്യങ്ങളല്ല, ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് ഭക്ഷണം ഉറക്കം ഒക്കെ.
ഓക്കെ, യേശു ക്രിസ്തു ഇന്നൊരു കാര്യമും ഓയ്വു റെസ്റ്റ് അപ്ടിങ്ങറത അവർ ഉദരി തള്ളിടാ,
വിശ്രമം എന്നുള്ളത് യേശു ക്രിസ്തു അതിനെ തള്ളിക്കളഞ്ഞിട്ടാണ് തന്റെ ഓട്ടം ഓടിയത്.
ഇന്ന് മൂന്ന് കാര്യങ്ങളിൽ ഞാൻ യേശുവിന്റെ വാഴ്ക്കയിൽ നിന്ന് കാണിക്കാൻ വരുമ്പോ,
ഈ മൂന്ന് കാര്യങ്ങളും യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
ഓടേണ്ടതാണ് ട്രാക്കില്,
നാം ഓടേണ്ട ഈ പാതയിൽ
എല്ലാം ന്യായമാണ് കാര്യം, ലെജിറ്റിമേറ്റ് തിങ്സ് എല്ലാമേ,
ഇതെല്ലാം ആവശ്യമുള്ള ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ്.
ആണ് ലിവിൽ നമുക്ക് ഭാരമാർദ്ദരക്കൂടാതെ,
എന്നാൽ ഈ കാര്യങ്ങൾ നമുക്ക് ഒരു ഭാരമായിരിക്കുവാൻ പാടില്ല.
സാപ്പാട്,
ഭക്ഷണം,
തൂക്കം,
ഉറക്കം,
ഓയ്വ്,
വിശ്രമം.
ഓക്കെ, നാം ഇവകളെ നാം ധ്യാനിപ്പോ. യേശു ക്രിസ്തുവിന്റെ വാഴ്ക്കയിൽ നിന്ന് ഞാൻ കാണിക്കാൻ വരുമ്പോ,
യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിന്നും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
മുതലാവത് മാർക്ക് എഴുതിയ സുവിശേഷം ആറാം അധികാരം.
ഒന്നാമതായി മർക്കോസ് എഴുതിയ സുവിശേഷം ആറാം അധ്യായം.
മാർക്ക് നിറയെ അവരുടെ പേഴ്സണൽ ലൈഫിൽ നിറയെ റെക്കോർഡ് പണി വെച്ചിരിക്കാം.
യേശു ക്രിസ്തുവിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്നുള്ള പല കാര്യങ്ങളും മർക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
മാർക്ക് എഴുതിയ സുവിശേഷം ആറാം അധികാരം,
മർക്കോസ് ആറാം അധ്യായം
31-ാം വചനത്തിൽ വാസിക്കാം.
31-ാം വാക്യം
വാസിപ്പോ.
വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിക്കുവാൻ പോലും സമയം ഇല്ലായകൊണ്ട് അവൻ അവരോട് നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് നിന്ന് അല്പം ആശ്വസിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു.
തമിഴില് മലയാളത്തിലേക്ക് കൊഞ്ച നേരം
അല്പം ആശ്വസിച്ചുകൊള്ളുവീൻ, അല്പം ആശ്വസിച്ചുകൊള്ളുവീൻ,
അല്പം കൊഞ്ച നേരം യാർക്കേ തേവപ്പെട്ടിരുക്ക്, സറ്റ് ഇളപ്പാറുംപടി
അവിടെ കുറച്ച് അല്പം ആശ്വാസം അത് ആവശ്യമായിരുന്നു.
കൊഞ്ചം റെസ്റ്റ് എടുക്കരുത്, തപ്പില്ല
അവിടെ അല്പം ആശ്വാസം അത് തെറ്റല്ല, അത് ആവശ്യമാണ്.
നേരത്തെ കേട്ടതുപോലെ ചില വിഷയങ്ങൾ, ഫാമിലിയാണ് പിക്നിക് പോറതോ, കൊഞ്ചം റെസ്റ്റ് എടുക്കുന്നതോ, കൊഞ്ചം തൂങ്ങുന്നതോ, അതെല്ലാം ഒന്നുമേ തപ്പയില്ല.
അല്പം ആശ്വസിക്കുന്നത്, ഫാമിലിയായിട്ട് ഒരു പിക്നിക് പോകുന്നത്, ഉറങ്ങുന്നത്, ഇതൊന്നും തെറ്റല്ല.
യേശുവേ ഇത് വിളിപ്പിനാറത് തേടുന്നാർ, എതിർപ്പാർത്താർ.
യേശു ക്രിസ്തുവും ഇത് ആഗ്രഹിച്ചു, യേശു ക്രിസ്തുവിനും അത് ആവശ്യമായിരുന്നു.
എല്ലാരെയും വിട്ടിട്ട് സറ്റ് നേരം പോയി ഇളപ്പാറുവോ, ഒരേ മിനിസ്ട്രി 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 സറ്റ് ഇളപ്പാറുവോ അപ്പടിന്നവർ ഉറുമ്പിടാൻ.
എപ്പോഴും ഇങ്ങനെ മിനിസ്ട്രി മിനിസ്ട്രി ശുശ്രൂഷ എന്നിരിക്കുന്ന അല്പം ഒന്ന് ഒരു ഏകാന്ത സ്ഥലത്ത് പോയി വേറിട്ട് നിന്ന് അല്പം ഒന്ന് ആശ്വസിക്കണം എന്ന് യേശു ക്രിസ്തുവും ആഗ്രഹിച്ചു.
അങ്ങനെ നടന്നതും പാപം.
എന്നാൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കുക.
32-ാം വചനത്തിൽ വാസിക്കും, അവരുടെ തനിയായ പടകളെ ഏറ്റി അടച്ചിട്ട് പോരാ.
അങ്ങനെ അവർ പടകിൽ കയറി ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് പോയി.
അതാ എപ്പി പുരിഞ്ഞുകൊണ്ടോ, എങ്ക ഊരിലുള്ള ആറ് ഇരിക്കുന്നതിനാല ജനങ്ങൾക്ക് ഞാൻ ഇവിടെ ചൊല്ലുവേ, ചില ആറ് വെച്ച് ഞാൻ ചൊല്ലുവേ.
എന്റെ വീടിനടുത്ത് തന്നെ ഒരു നദി ഉള്ളതുകൊണ്ട് ഞാൻ പലപ്പോഴും എന്റെ ഉദാഹരണങ്ങൾക്കായി ഈ നദിയിലേക്ക് പോകാറുണ്ട്, ഈ നദിയെ എടുത്ത് ഉദാഹരണം പറയാറുണ്ട്.
ഓക്കെ, ഇപ്പൊ ജീസസ് വന്ന് ജനങ്ങളെല്ലാം അണിച്ചിട്ട് അത് പടവുള്ള ഏരി അവരിപ്പി ക്രാസ് പണി പോയിട്ടാ അത് ഇടത്തേക്ക് നമ്മൾ പോയിടുവോ, യാരും മനുഷ്യ സഞ്ചാരം ഇല്ലാതെ ഇടം നല്ല പേര് റെസ്റ്റ് എടുക്കും ഇപ്പി പടവേരി ഇപ്പി പോയിട്ടാ.
അപ്പോൾ നദിക്കക്കരയിലേക്ക് അവിടെ ആളുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പം പടകിൽ കയറി നദിക്കക്കരയ്ക്ക് യേശു ക്രിസ്തു പോയി.
ഇപ്പിടി പോയിട്ടാ
അങ്ങനെ അവര് നദിക്ക് കുറുകെ അക്കരയ്ക്ക് പോയി.
അങ്ങ് എന്നെ നടന്നത് പാരുങ്ങളെ.
എന്നാൽ അവിടെ എന്താ സംഭവിച്ചെന്ന് നോക്കുക.
33 വാസനത്തെ പൊറുമയാ വാസയാണ്.
നിങ്ങൾ വളരെ സാവകാശം 33 വാക്യം വായിക്കുക.
ബോട്ടിൽ എന്ത് ഡയറക്ഷനിൽ പോകുന്നത് പാത്തിട്ടാങ്ങ.
അവർ പോകുന്നത് പലരും കണ്ടു. ഏത് ദിശയിലാണ് ബോട്ട് പോകുന്നതെന്ന് കണ്ടു.
വാസിപ്പോ
33 വാക്യം. എല്ലാ പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി അവിടേക്ക് ഓടി.
കാൽനടയായി അപ്പുറം എന്നത്
ഓടി
ഓടി അപ്പിന്നാ സകല പട്ടണമുള്ള ജനങ്ങൾ എല്ലാരും.
അതിന്റെ അർത്ഥം എന്താണ്? യേശു ക്രിസ്തു അങ്ങനെ പടകിൽ പോകുന്നത് കണ്ട ഉടനെ ഈ സകല പട്ടണങ്ങളിലുള്ള ആളുകൾ അവര് അങ്ങോട്ട് എത്താനുള്ള ഒരു വഴി നോക്കി കാൽനടയായിട്ട് ഓടാൻ തുടങ്ങി.
ഇപ്പൊ ഇന്ത പൊക്കാ പോകണമെന്ന് വെച്ചിങ്ങളെ
ഇവിടെ ഇപ്പോഴാണ് ഇങ്ങനെയാണ് പടകിൽ അപ്പുറത്തേക്കാണ് പോകുന്നത്.
ജോജി ബെസ്സി മാത്യൂസിനുടെ ഹൗസിനുടെ സന്തുക്കളെ ഇറങ്ങി ഇതില് വന്ന് അതില് വന്ന് ഇവർ ഇപ്പടി പോറത്തുക്കുള്ള ഇന്ന ജനങ്ങൾ ഓടി അങ്ങ് പിന്നിട്ട്
ഇവിടെ അങ്ങോട്ടാണ് എത്തേണ്ടത്. അപ്പോഴത്തേക്കും ആളുകൾ ഇത് കണ്ട ഉടനെ അവരിങ്ങനെ ഓടാൻ തുടങ്ങി. ഇവിടെ ജോജി ബേബന്റെ വീട്, സി മാത്യു ബേബന്റെ വീട് എല്ലാം താണ്ടി അപ്പുറത്തൂടെ പോയി ഓടി യേശു ക്രിസ്തു എത്തുന്നതിന് മുമ്പ് അവിടെ എത്തി യേശു ക്രിസ്തു വന്നപ്പോഴേക്കും വന്നാട്ടെ കർത്താവ് എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിനെ അവിടെ സ്വീകരിച്ചു.
അവർ ബോട്ടിൽ നിന്ന് ഇറങ്ങുക.
യേശു ക്രിസ്തു ബോട്ടിൽ നിന്ന് ഇറങ്ങുന്നു.
വാങ്ങാണ്ടവരെയും റിസീവ് പണ്ട
യേശു ക്രിസ്തുവിനെ അവര് കർത്താവെ വന്നാലും എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിനെ അവർ സ്വീകരിക്കുന്നു.
ഉടനെ ജീസസ് എന്നാ സഞ്ചരിച്ചിരിക്കുന്നത്?
യേശു ക്രിസ്തു എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ?
എന്നെ കൗടിക്കും,
നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. യേശു കണ്ടോ, ശല്യം വീണ്ടും വന്നിരിക്കുന്നു. അങ്ങനെയാണോ യേശു ക്രിസ്തു പറഞ്ഞത്?
അപ്പൊ തലയിൽ അടിച്ചിട്ടാറാ?
അങ്ങനെ യേശു ക്രിസ്തു തന്റെ തലയിൽ അടിച്ചോ?
ചൊല്ലുങ്ങ്,
നിങ്ങൾ പറഞ്ഞാട്ടെ.
തലയിൽ അടിച്ചിട്ടാറാ?
അങ്ങനെ യേശു ക്രിസ്തു തന്റെ തലയിൽ അടിച്ചോ?
പറഞ്ഞു.
നിങ്ങൾ നോക്കുക,
യേശു കരയിൽ ഇറങ്ങി വന്ന് അനേക ജനങ്ങളെ കണ്ട് മേപ്പിലില്ലാത്ത ആടുകളെ പോലെ ഇരുന്നാൽ അവർമേൽ മനതുറുകി.
അവൻ പടകിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വലിയ പുരുഷാരത്തെ കണ്ടു. അവർ ഇടയിലില്ലാത്ത ആടുകളെ പോലെ ആയതുകൊണ്ട് അവരിൽ മനസ്സലിഞ്ഞു പലതും ഉപദേശിച്ചു തുടങ്ങി.
ഹി വാസ് മൂവ്ഡ് വിത്ത് കമ്പാഷൻ.
അവരെ കണ്ട് അവന്റെ ഹൃദയത്തിൽ കോപമല്ല വന്നത്, അതിന് പകരം അവന്റെ ഹൃദയത്തിൽ മനസ്സ് ഉരുകി അവരോട് അവൻ സംസാരിക്കുവാനായിട്ട് തുടങ്ങി.
ഇന്ന ജനങ്ങൾ നാളെ റെസ്റ്റ് എടുക്കവേ നാളെ മുടിയില്ല.
ഈ ആളുകളെ കൊണ്ട് എനിക്ക് വിശ്രമിക്കുവാൻ പോലും കഴിയുന്നില്ല എന്നല്ല യേശു ക്രിസ്തു പറഞ്ഞത്.
അപ്പടി സൊല്ലാതെ പിടിക്ക് മനതുർഹിനാർ.
അങ്ങനെ പറയാതെ യേശു ക്രിസ്തു മനസ്സ് ഒരുക്കമുള്ളവനായിരുന്നു.
35 വാസനത്തിൽ വാസിക്കണം.
35 വാക്യം.
അതിലെ 34 അനേക കാര്യങ്ങളെ അവർക്ക് ഉപദേശിച്ചു തുടങ്ങിനാർ.
അതിനെ തുടർന്ന് പലതും ഉപദേശിച്ചു തുടങ്ങി എന്നാണ് വായിക്കുന്നത്.
ഔട്ട് ഓഫ് കമ്പാഷൻ അവർ നിറയെ പേസനാർ.
മനസ്സലിഞ്ഞ് പലതും ഉപദേശിച്ചു തുടങ്ങി.
അങ്കതാ അവർ അർപ്പുതം ചെയ്തർ.
അവിടെ അതിനെ തുടർന്നാണ് യേശു ക്രിസ്തുവോട് ഒരു അത്ഭുതം.
അഞ്ചപ്പം രണ്ട് മീൻ അർപ്പുതത്തിക്ക് മുന്നതാക ഇതാ ജീസസ് തരുന്നതാണ് കമ്പാഷൻ.
അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് യേശു ക്രിസ്തു അത്ഭുതം പ്രവർത്തിക്കുന്നതിന് മുമ്പ് യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ആ അനുകമ്പ, മനസ്സലിവ്, മനസ്സുരുക്കം നിങ്ങൾ ശ്രദ്ധിക്കുക.
നാം ക്രിസ്തുവത്തിൽ നാം അറിഞ്ഞിരിക്കുന്നത് ഐന്തപ്പം രണ്ട് മീൻ കഥ എന്നാ അതുക്ക് മുന്നാലുള്ളതാണ് ബാക്കപ്പ്. അത് ബാക്കപ്പ് ഇതാ ബാക്കപ്പ്.
നമുക്കെല്ലാം ക്രിസ്ത്യാനികൾക്ക് അഞ്ചപ്പത്തിന്റെയും രണ്ട് മീനിന്റെയും കഥ എല്ലാവർക്കും അറിയാം. എന്നാൽ അഞ്ചപ്പത്തിന്റെയും രണ്ട് മീനിന്റെയും ആ അത്ഭുതം നടക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ മനോനില, ഹൃദയത്തിന്റെ അവസ്ഥ, അത് നമുക്ക് ആർക്കും അറിയില്ല.
അവർ കൊഞ്ചമാവത് ജനങ്ങൾ കണ്ട് ഹൃദയത്തിലെ ഒരു സലിപ്പടഞ്ചിരുന്നിരിക്കാർന്ന് വെച്ചിങ്ങ എരിച്ചൽ പട്ടിരുന്നാർ സലിപ്പടഞ്ചിരുന്നാൽ അങ്ങൊരു അത്ഭുതം നടന്നിരുന്നിരിക്കാതെ.
ആ ആളുകളെ കണ്ട് യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ അല്പമെങ്കിലും കയ്പോ വിദ്വേഷമോ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു അത്ഭുതം നടക്കുകയില്ലായിരുന്നു.
അന്ന് നാട്ടിലുള്ള കോൺഫറൻസിലാണ് കേട്ട ഒരു റിയൽ സ്റ്റോറി, ഉണ്മയാണ് ഒരു സംഭവത്തിനാണ് ചൊല്ല വരുമ്പോഴേ.
വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോൺഫറൻസിൽ കേട്ട ഒരു യഥാർത്ഥ സംഭവം ഞാൻ നിങ്ങളോട് പറയട്ടെ.
ഒരു ചൈന മിഷനറിയെ കുറിച്ച് ബ്രദർ ജാക്ക് പറഞ്ഞിരിക്കുന്നു.
ഒരു ചൈന മിഷനറിയെ കുറിച്ച് സഹോദരൻ ജാക്ക് പൊന്നൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു.
അവർ ഒരു ഇംഗ്ലണ്ട് മിഷനറി വന്ന് ചൈനയിൽ വന്ന് മിനിസ്റ്റർ ചെയ്താർ.
ഒരു ഇംഗ്ലണ്ട് മിഷനറി അദ്ദേഹം ചൈനയിൽ വന്ന് ശുശ്രൂഷ ചെയ്യുകയാണ്.
അവർ ഇന്നിക്കാളിരിക്കുന്നതാണ് ചില ബോളിയാണ് ഹീലേഴ്സ് മിനിസ്റ്ററിങ്ങിൽ ഇല്ലാതെ പിടിക്ക് റിയലാവേ അവരുടെ ഹീലിംഗ് മിനിസ്റ്ററി ഉണ്ട് അവരുടെ.
ഇന്നുള്ള ഈ കപട ഹീലിംഗ് മിനിസ്ട്രി പോലെയല്ല ആ ഒരു മിഷനറിക്ക്. ശരിയായ അർത്ഥത്തിൽ തന്നെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് സൗഖ്യമാക്കുന്ന വരമുണ്ടായിരുന്നു.
അവർ എങ്ക പോണാലും ജോബ് എന്നറിഞ്ഞ ഹീലിംഗ് ആയിടും.
ആ മിഷനറി എവിടെ പോയാലും അദ്ദേഹം പ്രാർത്ഥിച്ചാൽ ആളുകൾക്ക് സൗഖ്യമാവും.
നിറയെ പേർ ജനങ്ങൾ വണ്ടിയെല്ലാം എടുത്തു പോട്ടിട്ട് വ്യാധിയസ്ഥരെ അവരുടെ വീട്ടിൽ കൊണ്ടുവരുവാണ്.
അപ്പം നിറയെ അനേക ആളുകൾ വണ്ടിയൊക്കെ വിളിച്ച് ആളുകളെയും കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരും.
ഇവരെ സമയത്തിലെ വണ്ടിയിൽ വെച്ച് അളച്ചിട്ട് അന്ന് ഗ്രാമങ്ങൾക്ക് ഇവർ അളച്ചിട്ട് പോവാണ്.
ഇദ്ദേഹത്തെ വണ്ടിയിൽ കൂട്ടി അദ്ദേഹത്തെയും കൊണ്ട് ആളുകൾ ഗ്രാമത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകും.
അവർക്ക് എന്നായിടിച്ചു അപ്പടിനാ വാഴ്ക്ക അവിടെ രൊമ്പ ടൈറ്റ് ആയിടിച്ചു. അവർക്ക്
അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ ജീവിതം വളരെ തിരക്ക് പിടിച്ചൊരു ജീവിതമായി മാറി.
അവർക്ക് ഡേ നൈറ്റ് എതുവുമേ വരതും പോറതും അളച്ചിട്ട് പോറതുങ്കാൽ അവർ എന്നായിട്ടാർ അപ്പടിനാ രൊമ്പ ഫെഡപ്പായി സോന്ന് പോയിട്ടാർ. അവർക്ക് റെസ്റ്റ്ങ്കറേ ഇല്ല, തൂക്കങ്ങറേ അവർക്ക് കിടയാത്.
ദിവസം രാത്രി പകൽ രാത്രി എന്നൊന്നുമില്ലാതെ വണ്ണം ഒരു വിശ്രമവുമില്ലാതെ ഇപ്രകാരം ശുശ്രൂഷയിൽ അദ്ദേഹം കുഴങ്ങിപ്പോയി.
നാം മാർക്ക് നാലാം വസനത്തിൽ യേശു ക്രിസ്തുവിന്റെ തൂക്കത്തെ കുറിച്ച് നാം വാസിക്കണം.
നമ്മൾ മർക്കോസ് നാലാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ ഉറക്കത്തെ കുറിച്ച് നാം വായിക്കുന്നു.
മാർക്ക് എഴുതിന് സുവിശേഷം നാലാം അധികാരം,
മർക്കോസ് നാലാം അധ്യായം
38 വസനം,
മർക്കോസ് 4:38.
അവർ തൂങ്ങുറത്തുക്ക് അവർ കിടച്ച നേരത്തെ പറഞ്ഞു.
അവിടെ യേശു ക്രിസ്തുവിന് ഉറങ്ങുവാനായിട്ട്
അവരുടെ സ്ലീപ്പിംഗ് അവർസെ
യേശു ക്രിസ്തുവിന് ലഭിച്ച സമയം നോക്കുക. യാത്ര ചെയ്യുമ്പോഴാണ് യേശു ക്രിസ്തു ഉറങ്ങിയത്.
എപ്പോഴാ ജീസസ് ക്രൈസ്റ്റ് കപ്പർനഹൂമിൽ ഇരിക്കുറപ്പ അവരുടെ വീട്ടെ വന്ന് നിറയ പേര് എന്നാ പാത്തിരുപ്പാങ്ക, വീട് പൂട്ടിയിരിക്കാ തുറന്നിരിക്കാ, വീട് പൂട്ടിയിരിക്കാ തുറന്നിരിക്കാന്ന് പാത്തിട്ട് പോയിപ്പാങ്ക.
യേശു ക്രിസ്തു കഫർനഹൂമിൽ ഉണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ വീട്ടിൽ വന്ന് വീട്ട് അടച്ചിരിക്കുകയാണോ തുറന്നിട്ടുണ്ടോ, അടച്ചിരിക്കുകയാണോ തുറന്നിട്ടുണ്ടോ, എപ്പോഴും വന്ന് യേശു ക്രിസ്തു ഉണ്ടെങ്കിൽ സൗഖ്യം പ്രാപിക്കാനായിട്ട് ആളുകൾ വന്ന് തിരക്ക് കൂട്ടുമായിരുന്നു.
വീട് എപ്പോഴും തുറന്നിരുന്നതിനാ ഉള്ളാരെ എപ്പോഴും ജനം കൂട്ടി വന്നിട്ടേക്കും.
വീട് തുറന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആളുകൾ വന്ന് വീട്ടിൽ നിറയും.
വീട് പൂട്ടിയിരിക്കണ എങ്കിൽ വെളിയിലെ മിനിസ്ട്രി പോയിട്ടാണ് അർത്ഥം.
വീട് പൂട്ടിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും യേശു ക്രിസ്തു ശുശ്രൂഷയ്ക്ക് പോയിട്ടുണ്ടെന്ന്.
ട്രാവൽ 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 ട്രാവൽ,
യാത്ര 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 യാത്ര, തുടർമാനമായ യാത്ര.
ഒന്ന് കാലിനിടെ അധികമാ കാലിനിടെ,
മിക്കവാറും ഒക്കെ കാൽനടയായിട്ടാണ് യാത്ര ചെയ്യുന്നത്.
എന്നിക്കാവ് പടവുകൾ പോലത്,
എപ്പോഴെങ്കിലും ചിലപ്പോൾ പടകിൽ യാത്ര ചെയ്യും.
അവർ തൂങ്ങുന്നതുക്കെ അവർക്ക് നേരല്ലേ,
യേശു ക്രിസ്തുവിന് ഉറങ്ങുവാൻ സമയമേ ഇല്ല.
അവർ ട്രാവലിലൊക്കെ ഇപ്പൊ തൂങ്ങിയിട്ടിരുന്ന.
യേശു ക്രിസ്തു ഉറങ്ങിയത് യാത്ര ചെയ്യുമ്പോഴാണ് യേശു ക്രിസ്തു ഉറങ്ങിയത്.
38 വസനത്തിൽ വാസിക്കണം,
38 വാക്യത്തിൽ നാം ഇപ്രകാരം,
അവർ അവരെ എഴുപ്പി ഞങ്ങൾ സാവറു നമുക്ക് കവളയില്ലാ.
അവർ അവനെ ഉണർത്തി, ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു.
ചില സഹോദരൻ സൊല്ലാണ്, ചില പുരുഷന്മാർകൾ സൊല്ലാണ് കേൾവിപ്പെട്ടിരിക്കേ,
ചില ഭർത്താക്കന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.
എന്നെ തൂക്കത്തിലെ മാത്രം ആരും ഡിസ്റ്റർബ് പണക്കൂടാതെ ബ്രദർ,
ബ്രദർ ഞാൻ ഉറങ്ങുമ്പോ മാത്രം എന്നെ നിങ്ങൾ ആരെ ശല്യം ചെയ്യരുത്.
അത് മാത്രമേ എനിക്ക് ടക്കണെന്നാണ് അവിടെ ഒരു മാതിരി കോപപ്പെട്ടുവാനാണ്.
ഞാൻ ഉറങ്ങുമ്പോ എന്നെ അങ്ങനെ ഉണർത്തിയാൽ എനിക്ക് അറിയാതെ ചില ദേഷ്യം വരും.
അരുമയാണ് പുരുഷനെ.
പ്രിയപ്പെട്ട ഭർത്താവേ, പ്രിയപ്പെട്ട സഹോദര,
യേശുവിനെ നോക്കി പാർപ്പോ,
യേശു ക്രിസ്തുവിനെ നോക്കി പഠിക്കുക.
അവർ കിടച്ചതേ ട്രാവലിലാണ് തൂങ്ങിയിട്ടിരുന്നാൽ അതേ പിടിച്ച് അവർ ഒളിച്ചു വിട്ടേ ഞാൻ സാവറ് കാണില്ലേ അപ്പടിന്നാങ്ങ്.
യേശു ക്രിസ്തുവിന് ആകെ കിട്ടിയ ഉറങ്ങാനായിട്ട് കിട്ടിയ സമയം ആ യാത്ര ചെയ്യുമ്പോ കുറച്ച് സമയമാണ്. പക്ഷെ അങ്ങനെ ഉറങ്ങിയപ്പോ അപ്പോഴും യേശു ക്രിസ്തുവിനെ പിടിച്ച് കുലുക്കി, ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു.
അരുമയാണ് ഉള്ളേ, തൂക്കത്തെല്ലാം അവർ ഓതരി തൂക്കിയിരുന്നിട്ട് തൂക്കമില്ല.
പ്രിയമുള്ളവരെ, അവിടെ യേശു ക്രിസ്തു തന്റെ ഉറക്കത്തെയൊക്കെ അവൻ അതിനെ അകറ്റി മാറ്റിക്കളഞ്ഞു.
അവരെ തൂങ്ങ ഉടല, അവരെ ജനങ്ങൾ തൂങ്ങ ഉടലേ.
യേശു ക്രിസ്തു ഉറങ്ങുവാനായിട്ട് ജനങ്ങൾ അനുവദിച്ചില്ല.
അവരെ റെസ്റ്റ് എടുക്ക ഉടലേ.
യേശു ക്രിസ്തു വിശ്രമിക്കുവാനായിട്ട് ജനങ്ങൾ അനുവദിച്ചില്ല.
അത് അവർക്ക് കാര്യമേ ഇല്ല. അവർക്ക്
യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചോളം അത് അവനൊരു ഒരു വലിയ കാര്യമായിരുന്നില്ല.
അതെല്ലാം തൂക്കി എറിഞ്ഞാർ, അതല്ല ഉദരി എറിഞ്ഞാർ.
യേശു ക്രിസ്തു അതിനെയെല്ലാം തള്ളിക്കളഞ്ഞു.
ഇതെല്ലാം തനക്ക് ഭാരമാക്കി കൊണ്ടിരുന്ന ഓട്ടത്തിൽ ഓടാൻ മുടിയാതെന്ന് യേശു ക്രിസ്തു തരും.
യേശു ക്രിസ്തുവിന് അറിയാം ഇതൊക്കെ തനിക്കൊരു ഭാരമാണെങ്കിൽ ഈ ഓട്ടം എനിക്ക് സുഗമമായി ഓടുവാൻ കഴിയുകയില്ല എന്ന് യേശു ക്രിസ്തുവിന് അറിയാമായിരുന്നു.
നാലിടയിൽ അന്ന് ചൈന മിഷനറി പോണവർ എന്നെ ചെയ്തിട്ടാർ അപ്പടിന്നാ സോർന്നിട്ടാർ, ഫെഡപ്പായിട്ടാർ.
ഈ ചൈന, ഞാൻ നേരത്തെ പറഞ്ഞ ചൈന മിഷനറി, ഇപ്രകാരം തിരക്കുകൾ മൂലം കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു മടുപ്പുണ്ടായി.
സഹിച്ചിട്ടാർ, ഫെഡപ്പായിട്ടാർ.
അദ്ദേഹം അങ്ങ് മടുത്തു, ഒരു നിരാശയിലായി.
പഴയ ഉടൻപിടിക്കലുള്ള ഏലിയാ സഹിച്ചുകിട്ടതുപോലെ.
ഏലിയാവ് പഴയ നിയമത്തിൽ, പഴയ നിയമകാലത്ത് ഏലിയാവിന് ഒരു നിരാശയും മടുപ്പും ഉണ്ടായതുപോലെ.
പഴയ ഉടൻപിടിക്കല് മോശയെ സഹിച്ചുകിട്ടതുപോലെ.
പഴയ നിയമകാലത്ത് മോശ അവൻ അപ്രകാരം അവന് അങ്ങ് വിഷമിച്ച് മടുത്തതുപോലെ.
പഴയ ഉടൻപിടിക്കലെ യിരെമ്യ സഹിച്ചുകിട്ടതുപോലെ.
പഴയ നിയമത്തിൽ യിരെമ്യാവ് ഇപ്രകാരം അവൻ വിഷമത്തോടുകൂടെ അവൻ മടുത്തുപോയതുപോലെ.
പഴയ ഉടൻപിടിക്കൽ യോഹാൻ സ്നാനകൻ സഹിച്ചുകിട്ടതുപോലെ.
യോഹാൻ സ്നാപകൻ പഴയ നിയമ കാലഘട്ടത്തിൽ അവൻ അപ്രകാരം മടുപ്പും മുഷിവും ഉണ്ടായതുപോലെ.
ഇവർക്കെല്ലാം പുതിയ ഉടൻപിടിക്കലിന്റെ വാഴ്ക്കയുടെ സ്ഥാനം തരിയാതെ.
ഇവർക്കെല്ലാം പുതിയ നിയമ ജീവിതത്തിന്റെ മഹത്വം അറിയാത്തവരാണ്.
ഏതാണ്ടെന്നെ സലിച്ചുക്കുവാങ്ങ്.
എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഉടനെ അവര് ആകെ മനോവിഷമത്തോടെ അവരങ്ങ് മടുത്തുപോകും.
എന്റെ ബ്രദർ കൊഞ്ച് സലിച്ചു കിട്ടാൻ.
ഈ ചൈന മിഷനറി അദ്ദേഹത്തിനും കുറച്ച് മടുപ്പുണ്ടായി.
ഞാൻ സൊലവാ,
ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ.
അരുമയാണ് സഹോദരങ്ങളെ,
പ്രിയ സഹോദരന്മാരെ,
ഊഴിയപാതയിൽ ചെല്ലുക അരുമയാണ് സഹോദരങ്ങൾ പ്രാർത്ഥിച്ചുള്ള വരുമ്പോഴേ,
ഈ നിങ്ങൾ ആത്മീയ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്ന സഹോദരന്മാർക്ക് ഞാൻ ഒരു വാക്ക് നിങ്ങളോട് സംസാരിക്കട്ടെ.
ദേവനുക്കെണ്ട് ചെയ്ത പണിയിൽ നാം സലിച്ചു കിട്ടാം അപ്പടിനാ ആണ്ടോർ തൂക്കിട്ട് ഏ വേളയെ നീ സലിച്ചിട്ട് ചെയ്യേണ്ട, ഉക്കാന്തിരണ്ടു വേറെ.
ദൈവത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് മടുപ്പും നിങ്ങൾക്ക് പ്രയാസവുമാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ദൈവം പറയും, നീ മടുപ്പോടും പ്രയാസത്തോടും വിഷമത്തോടും കൂടെ എന്റെ പ്രവർത്തനം നീ ചെയ്യേണ്ട, നീ അവിടെ ഒരു മൂലയിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് ദൈവം നമ്മെ മാറ്റി ഒരു സ്ഥലത്ത് ഇരുത്തും.
ഏ എലിയ, നീ സലിച്ചിട്ടില്ല ചെയ്യേണ്ട, എലിസാവ് അനയപ്പുണ്ട്, നീ റിട്ടയർഡായി ഉക്കാന്തിരണ്ട.
എലിയാവിനോട് പറഞ്ഞു, എലിയാവേ നീ ഇപ്രകാരം വിഷമത്തോടും ഭാരത്തോടും കൂടെ എന്റെ വേല നീ ചെയ്യേണ്ട ആവശ്യമില്ല, നീ എലിശയെ അഭിഷേകം ചെയ്യുക, നീ റിട്ടയറായി നിനക്കൊരു സ്ഥലത്ത് ഇരിക്കുക.
മോശയിട്ട് ചൊന്നാറ്
മോശയോട് പറഞ്ഞു,
ഞാൻ ഒരുവനായി എപ്പടി ഞാൻ ചെയ്യാൻ മുടിയുണ്ടാർ, ഓക്കെ ഒട്ട ഉള്ള 7 പേരെ നിയമിച്ചോ ഒരാളെ പിരിച്ചു കൊടുത്തിട്ടുണ്ടാർ, സലിച്ചിട്ട് ചെയ്യാതെ അപ്പിട്ടാർ.
നീ ഭാരത്തോടുകൂടെ നീ ചെയ്യേണ്ട ആവശ്യമില്ല, നീ നിനക്ക് ഒറ്റയായ ഒറ്റ മനുഷ്യനായിട്ട് ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഇതാ 70 പേരുണ്ട്, 70 പേരെ കൊണ്ട് അവരെ നിയമിച്ച് അവരെ കൊണ്ട് ചെയ്യുക.
ആണല്ലോ ഇന്ന് ചെയ്യുന്ന മിഷനറി, റിയൽ റിയലിസ്റ്റിക് ഫെലോ.
എന്നാൽ ഈ ചൈന മിഷനറി അദ്ദേഹം ശരിക്കും ഒരു ഗൗരവക്കാരനായ വ്യക്തിയാണ്.
ദേവൻ അവർക്ക് ഒരു ചെക്ക് വയ്ക്കണമെന്ന് നെനച്ചാർ, ഒരു പാർത്ത് ചൊല്ലി കൊടുക്കണമെന്ന് നെനച്ചാർ അവർക്ക്.
ദൈവം അവന് ഒരു പാഠം അവനെ അഭ്യസിപ്പിക്കണമെന്ന് ദൈവം താല്പര്യപ്പെട്ടു.
റിയൽ ഗോഡ്ലി മാൻ,
അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ദൈവഭക്തനായ മനുഷ്യനാണ്.
ഹൃദയത്തിലെ റെസ്റ്റ് ഇല്ല, തൂക്കം ഇല്ല, സാപ്പിടത്തിന് നേരം ഇല്ല, അതിനാല അവിടെ സലിച്ചുകിട്ട് ഇരുന്നവർ ഒരു നാളേക്ക് ആണ്ടൂർ പാത്താർ. ഓക്കെ വേദത്തിൽ ഇപ്പം വാസിക്ക റോമർ 11 നാം തിരുപ്പ വേണ്ട, അതിൽ എന്നാ പോട്ടിരുക്ക അപ്പടിന്னா ഗോഡ്സ് ഗിഫ്റ്റ്സ് ആർ ഇറിവോക്കബിൾ അപ്പടിന്ന് വാസിക്കണം. ദേവനുടേ കൃപയിൽ വരങ്ങൾ മാറാതവികൾ, ഇറിവോ കൊടുത്തിട്ട് ദേവൻ വാങ്ങ മാട്ടാർ.
റോമർ 11 നാം വായിക്കുന്നത് ദൈവത്തിന്റെ വരങ്ങൾ ദൈവം തിരിച്ചെടുക്കുന്നില്ല എന്ന് നാം അവിടെ വായിക്കുന്നു. എന്നാൽ ഈ ചൈന മിഷനറി അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെ ഈ മടുപ്പും ഭാരവും പ്രയാസവും ഒക്കെ ദൈവം കണ്ടു.
ദൈവം ഒരു കാര്യത്തിൽ ചെയ്താറോ,
ദൈവം അവരുടെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്തു.
ഓക്കെ അന്ത ഗിഫ്റ്റ്സ് അന്ത ഹീലിംഗ് ഗിഫ്റ്റ് ക്രിയേറ്റ് ചെയ്യക്കൂടാതെ പിടിക്കാതെ ഡമ്മി പീസ് ആക്കിട്ടാറ്.
ആ സൗഖ്യമാക്കുന്ന വരം പ്രവർത്തിക്കാത്ത രീതിയിൽ അവന്റെ ജീവിതത്തിൽ ആ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ദൈവം അതിനെ അങ്ങനെ തടഞ്ഞുവെച്ചു.
ഗ്രാമത്തിൽ പോരാർ,
ഈ ഗ്രാമത്തിലേക്ക് പോകുന്നു,
തലമേല കൈവച്ച് ജോമൻറാർ,
അവിടെ ആളുകളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു,
ഒന്നും നടക്കില്ല,
ഒന്നും സംഭവിക്കുന്നില്ല.
ഇന്നൊരു സിസ്റ്ററുടെ ജോമൻറാർ,
അവിടെ ഒരു സഹോദരിയുടെ അസുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു,
ഒന്നും നടക്കില്ല,
ഒന്നും സംഭവിക്കുന്നില്ല.
വീട്ടിലിരുന്ന് വീട്ടിൽ ആട്ടുകൾ അടച്ചിട്ട് വരാങ്ങ,
അവിടെ ഗ്രാമത്തിൽ നിന്ന് ആളുകളെ ഒക്കെ കൂട്ടിക്കൊണ്ടു വരുന്നു,
തലമേൽ കൈവച്ച് ജോമൻറാർ,
അവിടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു,
ഒന്നും നടക്കില്ല,
ഒന്നും സംഭവിക്കുന്നില്ല.
യാരും വരതുമില്ല,
കുറെ കഴിഞ്ഞപ്പോ ആരും വരാതായി,
യാരും ഇവിടെ കൂട്ടിട്ടും പോകല,
ഇപ്പൊ ആരും അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പോകുന്നുമില്ല.
അവിടെ ആട്കൾ കുറഞ്ഞു 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 പോയിട്ട് അവരുടെ മിനിസ്ട്രിക്ക് ആളില്ലാൻ പോയിച്ചു.
അങ്ങനെ ആളുകളൊക്കെ കുറഞ്ഞു 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 കുറഞ്ഞ് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയ്ക്ക് ആളുകൾ ഇല്ലാതായി.
അവർ പകരാരംഭിച്ചിട്ടാൽ
ഉടനെ അദ്ദേഹം ഹൃദയത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹം ചഞ്ചലപ്പെടാൻ തുടങ്ങി.
ആണ്ടവരേ ഏ സുഖം കിടക്കില്ലേ നമ്മൾക്ക്,
ദൈവമേ എന്താണ് അവർക്ക് ഈ സൗഖ്യം ലഭിക്കാഞ്ഞത്,
ഏ ഇപ്പിപ്പെട്ട സുഖം കിടക്കില്ല,
ദൈവമേ എന്തുകൊണ്ടാണ് ഇവർക്ക് സൗഖ്യം ലഭിക്കാഞ്ഞത്,
ഏ അടിച്ച് സുട്ട് ആണ്ടവരുടെ കതറ ആരംഭിച്ച
എന്ത് ദൈവമേ, എന്തുകൊണ്ടാണ് ദൈവമേ ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് ദൈവം മുമ്പാകെ കരയാനായിട്ട് തുടങ്ങി.
ദൈവം അവരുടെ പേശന,
ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചു,
ഏപ്പ നല്ല തൂങ്ങുപാ.
ദൈവം പറഞ്ഞു, മകനെ നീ നന്നായിട്ട് ഉറങ്ങിക്കോ,
ഉനക്ക് റെസ്റ്റ് വേണുപ്പാ,
നിനക്ക് റെസ്റ്റ് അല്ലേ വേണ്ടത്, നീ നന്നായി റെസ്റ്റ് ചെയ്യേ,
ഉണക്ക് ഡിസ്റ്റർബ് ആർക്ക് ഇവങ്ങളെല്ലാം മിനിസ്റ്റർ എല്ലാം പീപ്പിൾ എല്ലാം ഡിസ്റ്റർബ് പണ്ടാകൊണ്ടേ,
നിന്നെ ഈ ആളുകളൊക്കെ ഈ മിനിസ്ട്രി ആളുകളൊക്കെ വരുന്നത് നിനക്കൊരു ശല്യമല്ലേ, നീ ഉറങ്ങിക്കോ.
8 മണിക്ക് ഫോണിലെ കൂപ്പിടാം, നൈറ്റ് 12 മണിക്ക് ഒന്ന് കൂപ്പിടാങ്ങപ്പാ,
രാവിലെ 8 മണിക്ക് ഫോണിൽ വിളിക്കാം, രാത്രി 12 മണിക്കൊക്കെ നിന്നെ ഫോണിൽ വിളിച്ചാൽ അതൊരു ശല്യമല്ലേ.
അത് ഏ നീ നല്ല തൂങ്ങണി, നല്ല റെസ്റ്റഡ്,
നീ നന്നായിട്ട് ഉറങ്ങി, നീ നന്നായിട്ട് റെസ്റ്റ് ചെയ്യേ. അദ്ദേഹത്തിന് ഉടനെ പാപബോധമുണ്ടായി,
തന്നെ പാവത്തെ ദേവനിടത്തിൽ അരിക്ക ചെയ്ത് ദേവനിടത്തില് മനസ്താപപ്പെട്ട് അഴുതു ഉടഞ്ഞ് ആണ്ടവരേ അന്ത് ഗിഫ്റ്റ് തിരുമ്പ കൊടുത്തിട്ടാർ.
ദൈവത്തിന്റെ മുമ്പാകെ അനുതാപത്തോടുകൂടി തന്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് അദ്ദേഹം നുറുക്കത്തോടെ കണ്ണുനീരോടെ ദൈവം മുമ്പാകെ അനുദമിച്ച് കരഞ്ഞു ഏറ്റുപറഞ്ഞു,
ആ
ദൈവമേ എനിക്ക് ആ വരത്തെ അങ്ങ് തിരികെ തന്നാലും എന്ന് ദൈവത്തോട് അപേക്ഷിച്ചു.
ദൈവം സുമാ കൊഞ്ചിനേരം സുമാ ഡമ്മി പിന്നെ വെച്ചിരുന്നാ,
ദൈവം കുറച്ചു നേരത്തേക്ക് ആ വരത്തിന്റെ പ്രവർത്തനത്തെ ഒന്ന് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു.
അതിന് പിറകെ അവർ ഉത്സാഹമായി തന്റെ വാഴ്ക്ക ആണ്ടു തുറന്നു കൊടുത്തിട്ട്.
എന്നാൽ അതിനെ തുടർന്ന് തന്റെ ജീവിതം മുഴുവനുമായിട്ട് ദൈവത്തിനായിട്ട് തുറന്നു കൊടുക്കുകയും ദൈവത്താൽ ഉപയോഗിക്കപ്പെടുകയും ചെയ്തു.
എനിക്ക് തൂക്കം എനിക്ക് കാര്യം കിടയത്,
എനിക്ക് ഉറക്കം എനിക്ക് ഒരു
കാര്യം, സാപ്പാട് ഒരു കാര്യം കിടയത്,
ഭക്ഷണം എനിക്ക് പ്രധാനമല്ല,
എനിക്ക് റെസ്റ്റ് ഒരു കാര്യം കിടയത്,
വിശ്രമം എനിക്ക് പ്രധാനമല്ല.
യേശു ക്രിസ്തു ഇപ്പോഴേ അന്ന് മനുഷ്യൻ ഓടിനാൻ,
യേശു ക്രിസ്തുവിനെ പോലെ ആ മിഷണറി തന്റെ ശുശ്രൂഷ നടപടിയായി നിവർത്തിച്ചു.
അവരുടെ വാഴ്നാളില് അനേകരെ പിന്നാട്ടിൽ സുഖമാക്കി അത് ഊഴിയത്തെ ശരിയായി മുടിച്ചാണ് അവർ.
അനേകർ സൗഖ്യത്തിലേക്ക് നയിക്കുകയും തന്റെ ശുശ്രൂഷയെ വിജയകരമായി ആ വ്യക്തി പൂർത്തിയാക്കുകയും ചെയ്തു.
യേശു ക്രിസ്തുവിന്റെ വാഴ്ക്കയിൽ സാപ്പാട് വിഷയത്തിന് നാം ധ്യാനിപ്പോ.
യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഭക്ഷണത്തോടുള്ള മനോഭാവം നമുക്ക് ശ്രദ്ധിക്കാം.
മാർക്ക് എഴുതിന സുവിശേഷം മൂന്നാം അധികാരം,
മാർക്കോസ് മൂന്നാം അധ്യായം,
മാർക്ക് എഴുതിന സുവിശേഷം മൂന്നാം അധികാരം,
മാർക്കോസ് മൂന്നാം അധ്യായം
നാം ഇങ്ങനെ വാസിക്കാം. ഇരുപതാം വചനം,
മാർക്കോസ് മൂന്നിന്റെ ഇരുപത്. അവൻ വീട്ടിൽ വന്നു, അവർക്ക് ഭക്ഷണം കഴിക്കുവാൻ പോലും വയ്യാത്തവണ്ണം പുരുഷാരം പിന്നെയും തിങ്ങി കൂടി വന്നു.
ഓക്കെ, ആറാം അധികാരം 31 വാസനം, അതായത് ഇപ്പൊ വാസിച്ചോ, 6:31 ഇപ്പൊ വാസിച്ചോ.
നമ്മൾ 6:31 വാക്യം ഇപ്പോൾ വായിച്ചല്ലോ.
അതായത് വാസിക്കണം 6:31 കടസിലെ, വരുകിറവുകളും പോകുന്നവരും അനേകരായിരുന്നപടിനാൽ ഭോജനം പറഞ്ഞ അവർക്ക് ടൈമില്ല.
അവിടെ 31 ആദ്യത്തെ ഭാഗത്ത് നമ്മൾ അങ്ങനെ വായിക്കുന്നു, വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിക്കുവാൻ പോലും സമയം ഇല്ലായിരുന്നു.
8:2
എട്ടാം അധ്യായം 2 വാക്യം, പുരുഷാരം, ഈ പുരുഷാരം ഇപ്പോൾ 3 എന്നോടുകൂടെ പാർക്കുന്നു, അവർക്ക് ഭക്ഷിക്കുവാൻ ഒന്നുമില്ലായകൊണ്ട് എനിക്ക് അവരോട് അലവ് തോന്നുന്നു.
3 സാപ്പിട ഒന്നുമില്ലാതിരുന്നത്,
അവിടെ 3 ഭക്ഷിക്കുവാനായിട്ട് ഒന്നുമില്ലായിരുന്നു.
ഇപ്പൊ ഗൗണിങ്ങളേ, 3 പേസിനവർ മുതല സാപ്പിടണമ മൂന്നാൾ ഉക്കാന്ന് കേട്ടാ മുതല സാപ്പിടണമ.
നിങ്ങൾ പറഞ്ഞാട്ടെ, 3 ഇവിടെ തുടർമാനമായിട്ട് സംസാരിച്ച ആളാണോ ആദ്യം ഭക്ഷിക്കേണ്ടത്, അതോ 3 കേട്ടുകൊണ്ടിരുന്ന ആളുകളാണോ ഭക്ഷിക്കേണ്ടത് ആദ്യം?
മുതലേ സാപ്പിടണം,
ആരാണ് ആദ്യം ഭക്ഷിക്കേണ്ടത്?
മൂച്ചു പിടിച്ച് 3 വെകുന്നേരം പേശിക്കൊണ്ടിരുന്നവർക്ക് തന്നെ സാപ്പാട് മുതല കൊടുക്കണോ?
3 ശ്വാസം വിടാതെ തുടർമാനമായിട്ട് സംസാരിച്ച കർത്താവിനല്ലേ ആദ്യം ഭക്ഷണം കൊടുക്കേണ്ടത്?
ആണാൽ അവർ എന്നെ ചൊല്ലാറ് അപ്പടിനാ, അയ്യോ ഇവർക്ക് നാൻ പരിതപിക്കേൻ, ഇവങ്ങൾക്ക് സാപ്പാട് മുതല കൊടുങ്ങ അപ്പിങ്ങാർ.
എന്നാൽ യേശു ക്രിസ്തു ഈ ആളുകളെ നോക്കി പറയുകയാണ്, അയ്യോ എനിക്ക് അവരോട് അലിവ് തോന്നുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ.
ഇവരെ പ്രണുക്കാനവിലേ തേടിയിട്ടിരുന്ന
മറ്റുള്ളവർക്കായി മറ്റുള്ളവർക്കായുള്ള ഒരു ഹൃദയം.
ഹേ, ഞാൻ സ്പീക്കർ മാൻ,
ഞാൻ ഇവിടുത്തെ പ്രസംഗകനല്ലേ,
ഞാൻ സ്പെഷ്യൽ മാൻ,
ഞാനൊരു സ്പെഷ്യൽ ആളല്ലേ.
3 ഉപവാസം മീറ്റിംഗ് തരുമില്ല,
ഇത് 3 ഉപവാസ പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ എനിക്ക് ഭക്ഷണം വേണ്ടേ?
പീറ്റർ, ഇതെല്ലാം ഉനക്ക് തെരിയക്കൂടാതെ?
പത്രോസ്, നിനക്ക് അറിയില്ല ഇതൊന്നും?
ജാൻ, ഇതെല്ലാം ഉനക്ക് തെരിയക്കൂടാതെ?
യോഹന്നാൻ, നിനക്ക് ഇതൊന്നും അറിയില്ലേ?
ഏതാ ഏർപ്പാട് പണ്ണുങ്ക മാൻ, സുമാ സെൻസ് ഇല്ലാതെ ഇരിക്കീങ്ങളെ.
നിങ്ങൾക്ക് ഒരു സെൻസ് ഇല്ലാതെ വിവരമില്ലാതെ ഇങ്ങനെ ഇരിക്കാതെ പോയി എന്തെങ്കിലും ഭക്ഷണം എനിക്ക് അറേഞ്ച് ചെയ്യ്.
ഇപ്പടിയെല്ലാം അവരുടെ ശിഷ്യങ്ങൾ അവർ പാക്കുകയില്ല.
യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ഇങ്ങനെയല്ല യേശുവിനെ കണ്ടത്,
അവർ വാച്ച് പണിയിട്ടേയിരുന്നാങ്ങ്.
യേശു ക്രിസ്തുവിനെ അവർ നോക്കിക്കൊണ്ടേയിരുന്നു.
3 പ്രസംഗം പണിയിരിക്കാറേ അവിടെ ഇവർ ആണ്ടവർക്ക് സാപ്പാട് കൊടുത്ത് ജനങ്ങൾക്ക് മുതല കൊടുങ്ങ.
3 ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, താൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, യേശു ക്രിസ്തുവിന് ഭക്ഷണം കഴിക്കണ്ടേ, ഭക്ഷണം കൊടുക്കണ്ടേ എന്നൊക്കെ ചിന്തിച്ച ഈ ശിഷ്യന്മാരോട് യേശു ക്രിസ്തു പറയുന്നു, ആ പുരുഷാരത്തെ കണ്ട് എനിക്ക് മനസ്സിലായി തോന്നുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുക.
പ്രണുക്കാണുവികളേ തേടിന യേശു,
മറ്റുള്ളവർക്കായിട്ട് ഒരു ഹൃദയം എപ്പോഴും വെച്ചിരുന്ന യേശു ക്രിസ്തു.
സമാരിയാസ്ത്രീനടുത്തിൽ നല്ല ഉച്ചു വേളയില ഉകാന്നിട്ട് ഇരിക്കാർ, മതിയ വേളയില കിണത്തിടയിൽ ഉകാന്നിട്ട് ഇരിക്കാർ.
ശമരിയാസ്ത്രീയുടെ അടുത്ത് നല്ല മധ്യാന നേരത്ത് ഉച്ച വേലിൽ
അവർക്ക് ആക്ച്വലി പസി,
കിണറിന്റെ അടുത്ത് ഇരിക്കുകയാണ്, ശരിക്കും വിശക്കുന്നുണ്ട്.
ഉടനെ ശിഷ്യർകൾ വന്ന് അവർ കിണത്തിടയിൽ ഉക്കാര വെച്ചിട്ട് ഒരു ബ്രോട്ടാ ഗുരുമായിട്ട് വല്ലാണ്ട് പക്കത്തിലുള്ള ഊർക്ക് പോയിരിക്കാണ്.
ശിഷ്യന്മാര് യേശു ക്രിസ്തുവിനെ ആ കിണറ്റിന്റെ അടുത്ത് ഇരുത്തിയിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ വിശക്കുന്നല്ലോ, ഏതായാലും പോയി ഞങ്ങൾ ഇച്ചിരി പൊറോട്ടയും കറിയും മേടിച്ചോണ്ട് വരാം.
വന്ന് പാക്കുറപ്പ അവര് കേക്കറാങ്ക, ആണ്ടവരെ ഇന്നങ്ങ് പൊറോട്ട കുറുമ അവിടെ കൊടുക്കുക.
അവര് വന്ന് യേശു ക്രിസ്തുവിനോട് പറയുന്നു, കർത്താവെ ഇതാ പൊറോട്ടയും കറിയും ഇതാ
ഞാൻ സാപ്പിട്ടുണ്ട്.
യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ഭക്ഷിച്ചു കഴിഞ്ഞു,
അവർക്ക് സാപ്പാടേ മുഞ്ചു വെച്ചു, അവർ
എനിക്ക് തൃപ്തിയായി, ഞാൻ ഭക്ഷണം കഴിച്ചു, എനിക്ക് വിശപ്പില്ല. ഇപ്പോൾ
അങ്ങ് എന്നെ നടന്നിച്ചാ അവർക്ക് ഫിസിക്കലാ പശയെല്ലാം പേടിച്ചവർ.
എന്താണ് സംഭവിച്ചത്? തനിക്കുണ്ടായിരുന്ന വിശപ്പെല്ലാം നീങ്ങിപ്പോയി, ഇപ്പോൾ ഭൗതികമായിട്ടുള്ള വിശപ്പില്ല.
അതാണ് നമ്മുടെ ആണ്ടവർ,
അതാണ് നമ്മുടെ കർത്താവ്.
പ്രിയമാണവരുടെ,
പ്രിയമുള്ളവരെ,
ഇസ്രവേലുകൾ 40 വനാന്തരത്തിലെ സ്വത്തുക്കാകവേ സാപ്പാട്ടുക്കാകവേ മുറുമുറുത്ത് 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 വനാന്തരത്തിലേ മരിത്താറുണ്ട് സ്വത്തുക്കാക.
40 ഇസ്രായേൽ മക്കൾ അവർ മരുഭൂമിയിൽ ഭക്ഷണത്തിനായിട്ടും പാനത്തിനായിട്ടും ഒക്കെ മുറുമുറുത്ത് മുറുമുറുത്ത് ആ മുറുമുറുപ്പോട് കൂടെ നശിച്ചുപോയി.
ഡെയിലി ഇതേ മണ്ണ മൂഞ്ചിനെ മുളിക്കാൻ വേണ്ടിയതായിരിക്കും. ഡെയിലി മണ്ണാവാ
എല്ലാ ദിവസവും ഈ മണ്ണയോ ഈ ഒരേ രുചിയുള്ള മണ്ണയോ എല്ലാ ദിവസവും ഞങ്ങൾക്ക് മടുത്തു.
40 വർഷം ഇതേ മണ്ണാവാ
40 വർഷം ഈ മണ്ണയോ
മുറുമുറുത്താർ
അവര് ഹൃദയത്തിൽ പിറുപിറുക്കുന്നവരായിരുന്നു പിറുപിറുക്കുന്നവരായിരുന്നു.
അർമ്മയാണ് വാലിയ പിള്ളികളെ
പ്രിയ ചെറുപ്പക്കാരായ സഹോദരങ്ങളെ
കുടുംബത്തിൽ പോറ സോറ തിങ്കിരിങ്ങളാ നിങ്ങ
നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് നൽകുന്ന ഭക്ഷണം തൃപ്തിയോടെ നിങ്ങൾ ഭക്ഷിക്കുന്നവരാണോ?
ടേസ്റ്റ് ഇല്ലാമിരുന്നാലും സാപ്പാട് കത്തിക്കിട്ടില്ല
നിങ്ങൾക്ക് രുചി തോന്നുന്നില്ലെങ്കിലും നിങ്ങൾ സന്തോഷത്തോടെ കഴിക്കുവാനായിട്ട് അഭ്യസിച്ചിട്ടുണ്ടോ?
അരുമയാണ് പുരുഷന്മാരെ
പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ
നമ്മുടെ രുചിക്ക് ടേസ്റ്റ് ബഡ്ക്ക് നാം ശത്രുക്രോമാ
നിങ്ങളുടെ നിങ്ങളുടെ രുചി മുകുളങ്ങൾക്ക് നിങ്ങൾ മരിച്ചിട്ടുണ്ടോ?
ചില പുരുഷന്മാരെ ഞാൻ കുറിച്ച് ദുഃഖമാർന്നു. ചില പുരുഷന്മാരെ കുറിച്ച്
ചില ഭർത്താക്കന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ഹൃദയത്തിൽ വിഷമം തോന്നാറുണ്ട്.
അല്പ ഭോജനത്തിക്കാലം തൻ മനവിയെ വിശ്രമപ്പെടുത്തുക അവൻ
ഒരു അല്പം ഭക്ഷണത്തിന് വേണ്ടി ഒരു ഈ ഭക്ഷണത്തിന് വേണ്ടി ഭാര്യയോട് ദേഷ്യപ്പെടുന്ന ഭർത്താക്കന്മാർ
ഇത് എന്നെ കുളമ്പാ
ഇത് ഇതെന്താ കറിയാണോ
ഇത് എന്നെ സാപ്പാടാത്
ഇത് ഭക്ഷണമാണോ ചോറാണോ
തന്നെ എടുക്ക വേണ്ടിയത് അപ്പടേ ഊത്തി മൈനെ എഴുതി പോടുവാൻ
ഉടനെ വെള്ളം എടുത്ത് ചോറിലേക്ക് ഒഴിച്ച് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന ഭർത്താവ്
യേശു ക്രിസ്തുക്ക് ശിഷ്യനാ
നീ യേശു ക്രിസ്തുവിന്റെ ഒരു ശിഷ്യനാണോ
അപ്പടിയെന്നാൽ ഇന്റെ ട്രാക്ക് ലൈൻ ഓടി മുടിക്കേ മുടിയാതെ
നീ യേശു ക്രിസ്തുവിന്റെ ഒരു ശിഷ്യനാണെങ്കിൽ ഇപ്രകാരമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഓട്ടപ്പാതയിൽ ഓടി നിന്റെ ഓട്ടം പൂർത്തിയാക്കുവാനായിട്ട് നിനക്ക് കഴിയുകയില്ല.
ഇന്നെന്റെ സാപ്പാട്ടിന് സാവള നാം എന്നോ
നീ ഇനിയും നിന്റെ ഭക്ഷണത്തിന്റെ ആർത്തിക്ക് നീ മരിച്ചിട്ടില്ല.
ടേസ്റ്റ് ഇന്നും സാഹൽ എന്നോ
നിന്റെ ഈ രുചിക്ക് നീ ഇതുവരെയും മരിച്ചിട്ടില്ല.
അപ്രിയമാണവരുടെ ക്രിസ്തുവെ നാം നോക്കി പാർപ്പോ.
അതേ പ്രിയമുള്ളവരെ നാം യേശു ക്രിസ്തുവെ നോക്കി നമ്മുടെ ഓട്ടം ഓടേണ്ടതാണ്.
നമ്മുടെ വാഴ്ക്കയിലെ ഇന്നും സാപ്പാട്ടുക്കാർ മുറുമുറുക്കുന്നവരും സാപ്പാട്ടുക്കാർ നാം കുറെ ചൊല്ലുകളുമായിരുന്നാൽ പുതിയ ഉടൻപടിക്കുന്നുടേ ഫ്രണ്ട് ലൈനിലേക്ക് തന്നെ നമ്മൾ വരല നമ്പർ.
ഇപ്പോഴും നിങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി മുറുമുറുക്കുന്നവരും പൊയ്ക്കുന്നവരും ഒക്കെ ആണെങ്കിൽ പുതിയ നിയമ ജീവിതത്തിന്റെ ആ ഓട്ടത്തിന്റെ ആരംഭത്തിൽ പോലും നിങ്ങൾ എത്തിയിട്ടില്ല.
തമിഴ്നാട്ടിലെ ചർച്ചിലുള്ള വെളിയിലുള്ള ചില സഹോദരൻ എന്നാ ചൊല്ലുവാങ്ക അപ്പടിന്ന
തമിഴ്നാട്ടിലുള്ള സഭകളിൽ മറ്റു ചില സ്ഥലങ്ങളിൽ നിന്നും വരുന്ന സഹോദരന്മാർ ഇങ്ങനെയാണ് പറയാറുള്ളത്.
ബ്രദർ ഇപ്പടി നിങ്ങ എങ്ങൾക്ക് ചൊല്ലി ചൊല്ലി എങ്ങളുടെ സിസ്റ്റേഴ്സ് ഏതാ അവിച്ചു പോറാങ്ക ബ്രദർ.
സഹോദര നിങ്ങൾ താങ്കളൊക്കെ നിങ്ങളൊക്കെ ഈ കോൺഫറൻസിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ ഞങ്ങളുടെ സഹോദരിമാരൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി അങ്ങോട്ട് പാത്രത്തിലോട്ട് തട്ടി വിടുക.
ഏ പുരുഷാ
ഭർത്താവേ
കോൺഫറൻസിൽ കേട്ടല്ലേ
കോൺഫറൻസിൽ കേട്ടില്ലേ ഇതൊക്കെ തിന്നാ മതി
ഇതൊക്കെല്ലാം സാവണം കേട്ടല്ലേ
ഇതൊക്കെ രുചിക്കൊക്കെ മരിക്കണമെന്നല്ലേ കോൺഫറൻസിൽ സഹോദരൻ പ്രസംഗിച്ചത്. ഇതൊക്കെ അങ്ങ് തിന്നാ മതി ഇത്രേ ഉള്ളൂ ഇത് തിന്ന് എഴുന്നേറ്റ് പോയാ മതി.
സിസ്റ്റേഴ്സ് നോ 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 നോ
സഹോദരിമാരെ അങ്ങനെയല്ല അങ്ങനെയല്ല.
ബി ലൈക് ജീസസ്
നിങ്ങൾ യേശുവിനെ പോലെ ആവുക.
യേശു ക്രിസ്തു ഒരു പച്ച തണ്ണിയിലെ കൈവച്ചാർന്ന അത് സ്വീറ്റ് മധുരമായിടും.
യേശു ക്രിസ്തു പച്ച വെള്ളത്തെ തൊട്ടാൽ അത് മധുരമായി മാറും.
അവിടെ തന്നെ
അങ്ങനെയല്ലേ
നീ അപ്പടിനാ ഒന്നുമേ ഇല്ലെന്നാ കൂടെ അത് അവള് ഋസിയാ നീ കൊടുക്കണോ.
അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ വീട്ടിൽ ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ കൊടുക്കുന്നത് ആ കൊടുക്കുന്നത് വളരെ രുചിയോടെ മധുരത്തോടെ കൂടെ കൊടുക്കുവാനായിട്ട് നിങ്ങൾ അഭ്യസിക്കുക.
അതാണ് ജീസസ്
അതാണ് യേശുവിന്റെ ആത്മാവ് നിങ്ങളെ സംബന്ധിച്ചോളം.
തിബേരിയ കടൽക്കരയിൽ ആണ്ടവർ
തിബേരിയ കടൽക്കരയിൽ കർത്താവ്
മരുതലിത്ത് പോണ പേതറു
അവിടെ മത്സരിച്ച് പത്രോസ്
കാളയിലെ 5 മണിക്ക്
രാവിലെ വെളുപ്പിന് 5 മണിക്ക്
അധികാലയിൽ കരയില പോറത്തുക്ക് മുന്നതാകവേ സീക്കരമേ വന്ന് കരി അത് അലാവുദ്ദീന് അർപ്പുതം വിളക്ക് മാറി അപ്പൊ ബ്രെഡ് ടോസ്റ്റ് അപ്പിങ്ങിറ ഉടനെ ഒരു ഫിഷ് ടോസ്റ്റ് എല്ലാം കൊണ്ടു വന്നില്ല അവര്.
അവിടെ യേശു ക്രിസ്തു രാവിലെ വെളുപ്പിന് ജോലി ചെയ്ത് വന്ന പത്രോസിനൊക്കെ വളരെ ഒരു അത്ഭുതം ചെയ്യുന്നത് പോലെ ഇതാ ബ്രെഡ് ടോസ്റ്റ് മീൻ ടോസ്റ്റ് അതൊക്കെ റെഡിയാക്കി യേശു ക്രിസ്തു വിളമ്പാൻ റെഡി ആയിട്ട് അവിടെ നിൽക്കുന്നു.
അവർ ഉയർത്തെഴുന്ന വല്ലമേ ഉണ്ടോ അവർക്ക്?
യേശു ക്രിസ്തുവിന് അങ്ങനെ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന് ഇപ്രകാരം അലാവുദ്ദീൻ ഒരു അത്ഭുതം ചെയ്യുന്നത് പോലെ അങ്ങനെ ഒരു ഒരു അത്ഭുതം ചെയ്ത് ഒരു അപ്പവും മീനുമായിട്ട് അവിടെ നിൽക്കാം.
ഇങ്ങനെ കർണാടകയിലെ ഒരു പേരെ ഞാൻ ചൊല്ല വരുമ്പോളെ ദ ബിഗ് ഷോട്ട് ചില മായവിത്തകളെല്ലാം മാജിക്സ് പണിയിട്ട് ഇരുന്നവർ മരിച്ചു പോയിട്ട് അവർ ഏതാ ഒരു മേടയില വന്നാർന്ന അപ്പടിമാർ ഒരു ഗവർണമെന്റ് വരും അവിടെ പോടുവാർ. അവർ
കർണാടകയിൽ ജീവിച്ചിരുന്ന ഒരു ഒരു വലിയ ഒരാള്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, അത്ഭുതങ്ങളൊക്കെ എപ്പോഴും ചെയ്യുന്ന ആളാണ്. ഇവിടെ സ്റ്റേജിലേക്ക് വരും, സ്റ്റേജിലേക്ക് വന്നാൽ ഇങ്ങനെ കൈ വെക്കുമ്പോ ഒരു ഒരു മാല അദ്ദേഹത്തിന്റെ കയ്യിൽ വരും, വരുന്ന ആളിന് മാല ഇടും, ഇട്ട് കൊടുക്കും.
അപ്പടിയെല്ലാം യേശു ക്രിസ്തു എഴുന്നിരിക്കില്ല. കാളിലെ എഴുന്നിരിച്ച 4 മണിക്കേ എഴുന്നിരിച്ച് കരിനെരുപ്പ് ഉഫ് 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 ഊതി ടോസ്റ്റ് പോട്ട് ഫിഷ് ഫ്രൈ പണി യാർക്ക് അപ്പിണ്ണ പിൻവാങ്ങി പോണ പേതൃക്ക്.
യേശു ക്രിസ്തു അലാവുദ്ദീൻ അത്ഭുതങ്ങളൊക്കെ അത്ഭുതം ചെയ്തതുപോലെ ഫ്രഷ് ടോസ്റ്റും ബ്രെഡ് ടോസ്റ്റും ഉണ്ടാക്കി തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുകയല്ല ചെയ്തത്. രാവിലെ 4 മണിക്ക് തന്നെ എഴുന്നേറ്റ് അവിടെ മീന് പിടിച്ച് അവിടെ ഒരു അടുപ്പുണ്ടാക്കി അടുപ്പിൽ തീ കത്തിക്കാനായിട്ട് ഊതി ഊതി വെളുപ്പിനെ അവിടെ അപ്പവും മീനും യേശു ക്രിസ്തു റെഡിയാക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു.
കാളിയില വെച്ചിട്ട്
ആർക്കാണ് കൊടുത്തത്? പിൻവാങ്ങിപ്പോയി തന്നെ തള്ളി പറഞ്ഞ പത്രോസിന് കൊടുക്കാനായി.
പിൻവാങ്ങിപ്പോണവർക്ക്,
പിൻവാങ്ങിപ്പോയവർക്ക് കൊടുക്കാൻ.
മരുതളിത്ത പേതൃക്ക്,
മത്സരിച്ച പത്രോസ്.
മരുതളിത്ത ശിഷ്യർക്ക്,
മത്സരിച്ച ശിഷ്യന്മാർക്ക്.
സാപ്പാട് നല്ല ടേസ്റ്റാ കൊടുത്ത,
അവർക്ക് നല്ല രുചിയോടെ ഭക്ഷണം കൊടുത്തു.
ഇന്റെ മരുതളിത്ത് പോണ മരുതളിത്ത പേതൃക്ക് ശരീരം രട്ടിത്തുണ്ടോടെ നിപ്പാട്ടിക്കോ നിപ്പാട്ടി എന്തിരിക്കലാം. ആ ഫിഷ് ടോസ്റ്റ് പണി പോ, അതും ഫ്രൈ പണാർ പാരുങ്ങ, അതാ ക്ലാസിക്. അതില്
ഈ ആ കഥയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, വളരെ അത്ഭുതകരമായിട്ട് തോന്നുന്നത്, എന്നാ എന്തെങ്കിലും കൊടുത്തേക്കാം ശരി, എന്നാൽ എന്തെങ്കിലും ഒരു റൊട്ടി കഷ്ണം ഒരു അപ്പത്തിന്റെ കഷ്ണം കൊടുത്തേക്കാം, അത് പോരാ. മീൻ നല്ല രുചിയോടെ അടുപ്പിൽ അതിനെ ഫ്രൈ ചെയ്ത് മീനും കൊടുക്കണം. യേശു ക്രിസ്തുവിന്റെ ആ ഹൃദയം നിങ്ങൾ ശ്രദ്ധിക്കുക.
സഹോദരി ഗവണിച്ചിട്ടീങ്ളാ?
സഹോദരിമാരെ നിങ്ങൾ ശ്രദ്ധിച്ചോ?
ഏതോ കയ്യിലെ കിടക്കരുത്, കഴിച്ച് ഇതാ കുളമ്പ്, ഇതാ മീന്, ഇതാ സാപ്പിടുന്ന കൂടെ
എന്തെങ്കിലും കൈ കിട്ടുന്നത് എടുത്തോണ്ട് ഇതാ കറി, ഇതാ ഭക്ഷണം, കഴിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുകയല്ല വേണ്ടത്.
നിങ്ങൾ കൈ വെച്ചാ അത് ബ്ലെസ്സിംഗ് ആർക്കണോ, അത്
നിങ്ങൾ അവിടെ കൈ തൊട്ടാൽ അതിൽ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം.
ബാലൻസ്.
അതുകൊണ്ട് ഇതിനിടയിൽ ഒരു ഒരു സന്തുലനമായ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കട്ടെ.
12 വർഷത്തിന് മുന്നാളി ഞാൻ വാഴ്ക്കയിൽ ഒരു സംഭവം നടന്നത്.
12 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ജീവിതത്തിൽ ഒരു ഒരു സംഭവം നടന്നു.
12 വർഷത്തിന് മുന്നാളെ ഒരു നാൾ രാത്രി ഞാൻ മറക്കേ മാട്ടെ.
ആ 12 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ആ രാത്രി ഞാൻ എനിക്ക് മറക്കുവാൻ കഴിയുകയില്ല.
ഒരു 1/2 കിലോ മട്ടൺ എടുത്തു കൊടുത്തിട്ട് സ്കൂളിൽ ഞാൻ പോയിട്ടെ.
ഞാൻ 1/2 കിലോ മട്ടൺ മേടിച്ച് വീട്ടിൽ 1/2 കിലോ മട്ടൺ കൊടുത്ത് ഞാൻ സ്കൂളിൽ ജോലിക്ക് പോയി.
സായന്ത്രം ഞാൻ വീട്ടുക്ക് വരാതെ പിടിക്ക അവിടെ എന്നോട് പള്ളിയിലിരുന്ന് ഒരു വില്ലേജ് മിനിസ്ട്രിക്ക് പോയിട്ടെ.
വൈകുന്നേരം ഞാൻ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരാതെ ഞാനൊരു വില്ലേജിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് വില്ലേജിൽ മിനിസ്ട്രിക്കായിട്ട് ഞാൻ സ്കൂളിൽ നിന്ന് നേരെ വില്ലേജിലേക്ക് പോയി.
നൈറ്റ് 11 മണിക്ക് വരാൻ,
രാത്രി 11 മണിക്കാണ് ഞാൻ വീട്ടിലെത്തിയത്.
അത് വീട്ടില് അവങ്ക എന്നാ സുറാങ്ങനെ അത് വീട്ടിൽ അത് ഗ്രാമത്തിൽ പോകുന്ന ഇടത്തിൽ സാപ്പിട്ട് പോങ്ങ അപ്പടിനാങ്ക.
ഞാൻ ശുശ്രൂഷയ്ക്കായിട്ട് പോയ ആ ഗ്രാമത്തിൽ ആ വീട്ടിൽ അവരെന്നോട് പറഞ്ഞു, സഹോദര ഭക്ഷിച്ചിട്ട് പോകണം, ഭക്ഷിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചു.
ഞാൻ കാളിൽ എന്നെ എടുത്തു കൊടുത്തിട്ട് വന്നിരിക്കാം അപ്പടിന്ന.
ഞാൻ വീട്ടിൽ എന്താണ് രാവിലെ വാങ്ങി കൊടുത്തിട്ട് പോയത്?
മട്ടൺ എടുത്തു കൊടുത്തിട്ട്
വന്നിരിക്കാം. ഞാൻ നല്ല മട്ടൺ വാങ്ങി വീട്ടിൽ കൊടുത്തിട്ടുണ്ട് കറി.
ആ സിസ്റ്റർ വേണ്ട പ്ലീസ് ബ്രദർ വേണ്ട, വീട്ടിൽ എനിക്ക് മട്ടൺ ഇരിക്ക്, ഞാൻ എടുത്തു കൊടുത്തിട്ട് വന്നേ അപ്പടിന്ന് ഇരിക്കാൻ.
ഞാൻ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാതെ ഞാൻ വീട്ടിൽ എനിക്ക് വേണ്ടി അവരെ ഒരുക്കുന്നുണ്ട്. ഭക്ഷണം ഞാൻ രാവിലെ മേടിച്ചു കൊടുത്തിട്ടാണ്, മട്ടനൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടോ, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം.
ഞാൻ വീട്ടിൽ 11 മണിക്ക് വന്ന് നോക്കാൻ സാപ്പിട്ട് നോക്കാറേ.
ഞാൻ വീട്ടിൽ 11 മണിക്ക് വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ അവിടെ ഇരിക്കുകയാണ്.
സാപ്പാട് പോറാങ്ക, കൊഞ്ചത്താ കുളമ്പ് ഇരിക്കും, കൊഞ്ച കുളമ്പ് ഊത്തുറാങ്ക.
അവിടെ ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുമ്പോൾ അവിടെ കുറച്ച് മട്ടൺ കറി കുറച്ച് ബാക്കിയുണ്ട്, അത് എനിക്ക് ഒഴിക്കുന്നു.
മട്ടൺ കറി ഇല്ല, മട്ടൺ കുളമ്പ് മുട്ടതാണ് വെച്ചതില്ല
അവിടെ. അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ അവിടെ മട്ടൺ കഷ്ണങ്ങളൊന്നുമില്ല, മട്ടന്റെ ആ കറിയുടെ ബാക്കി കുറച്ച് ചാറ് മാത്രമുണ്ട്.
ചാറ് മട്ടും ഊത്തറാങ്ക.
അപ്പൊ ചാറ് മാത്രം എന്റെ പാത്രത്തിലേക്ക് ഒഴിക്കുന്നു.
ഉള്ളറ വരുത്,
എന്റെ ഉള്ളിൽ ഇങ്ങനെ ഉള്ളിൽ ഒരു കാര്യം ഇങ്ങനെ പൊങ്ങുന്നുണ്ട്.
ശരി, തനിയാ അതാ കപ്പിൾ എടുത്തു വെച്ചിപ്പോളർക്ക് വരും ഉപാന്തിട്ട്.
അപ്പൊ ഞാൻ ഓർത്തു, ഈ മട്ടൺ കഷ്ണങ്ങളൊക്കെ വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ടോ, ഇപ്പം മട്ടൺ കഷ്ണം കൊണ്ടിപ്പം ഭാര്യ വരുമായിരിക്കും എന്ന് ചിന്തിച്ചു.
ഞാൻ സമ്പാദിക്കണല്ലേ,
ഞാനല്ലേ ഇവിടെ ജോലി ചെയ്ത് സമ്പാദിക്കുന്നത്. അപ്പൊ മട്ടനൊക്കെ എനിക്ക് വേണ്ടി വരും 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 വരും
വരവേയില്ല.
കുറച്ച് കഴിഞ്ഞിട്ടും മട്ടൺ കഷ്ണം വന്നില്ല.
ഉള്ളറ പോരാട്ടം,
എന്റെ ഉള്ളിൽ എനിക്കൊരു പോരാട്ടമുണ്ട്, ഉള്ളിൽ ഇങ്ങനെ ഒരു ഒരു ചഞ്ചലമുണ്ട്.
അടക്കി വെച്ചിട്ട്
ഞാൻ അതെല്ലാം ഇങ്ങനെ ഉള്ളിലുണ്ടായിരുന്ന എന്റെ ഈ ഈ പോരാട്ടത്തെ ഞാൻ അടക്കി ഉള്ളിൽ തന്നെ വെച്ചു.
കേക്കറേ എനിക്ക് ഒന്നുമേ പീസെല്ലാം ഒന്നുമേ ഇല്ല.
ഞാനപ്പോ വൈഫിനോട് മെല്ലെ സാധാരണ രീതിയിൽ ചോദിച്ചു, എന്ത് പറ്റി മട്ടന്റെ കഷ്ണം ഒന്നും ഇല്ലേ?
അവന് 2 പസങ്ങ, എനിക്ക് 4 പസങ്ങ.
എനിക്ക് 4 ആൺമക്കളാണ്.
மதிய ஸ்கூல் விட்டு மதியம் வந்தாங்க, எல்லாம் வீட்டுக்கு பக்கம் மதியத்துக்கு வீட்டுக்கு சாப்பிடுறது வந்துருவாங்க.
அவரு எல்லாம் ஸ்கூல் அடுத்தான ஸ்கூல், அவரு ஸ்கூல் உச்சக்கு பட்சணம் கழிக்கானாய்ட்டு வரும்,
மதியம் சாப்பிட வந்தானுங்க.
அவரு நாலு பேரும் வீட்டுல உச்சக்கு பட்சணம் கழிக்கானாய்ட்டு
வந்தோம். ஒரு ரவுண்ட் முடிஞ்சிருச்சு,
ஒரு ரவுண்ட் பட்சணம் கழிச்சு
அப்புறம் ராத்திரி சாப்பிடறதுக்கு ஒரு 7-8 மணிக்கு உட்காந்துருக்கானுங்க.
அது கழிஞ்சு ராத்திரி பட்சணம் கழிக்கானாய்ட்டு 7-8 மணிக்கு அவர் மீண்டும் பட்சணம் கழிக்காயிருந்தோம்.
ஏமா எனக்கு கொஞ்சம் வைங்கம்மா, எனக்கு வயது பசங்க எல்லாம் கேட்டிருக்காங்க.
அப்ப மக்கள் எல்லாம் ஜோதிச்சு, அம்மா எனக்கு குறைச்சு கூட, எனக்கு குறைச்சு கூட.
அவங்க வீட்டுல சிஸ்டர் சொல்றாங்க, ஏய் டாடி வெளியில போயிருக்காங்க, டாடி சாப்பிடலப்பா, டாடிக்காக வச்சிருக்கேன் அப்படின்னு சொல்றாங்க.
அப்போ என் வைஃப் பறஞ்சு, பிள்ளாரு அப்ப போயிருக்கே அப்படி மினிஸ்ட்ரி கழிஞ்சு வரும் ராத்திரி வரும், இது குறைச்சு அப்பைக்கு அப்பைக்கு வேண்டி வச்சிருக்கீங்க மாற்றி வச்சிருக்க.
அதுல ஒருத்தன் சொல்றான்,
அதுல ஒரு மகன் பறையணும்,
டாடிக்கு இதெல்லாம் காரியமே இல்லம்மா.
மகன் பறையணும், அம்மா அம்மக்கு அறியில்லை, டாடிக்கு மட்டன் அதொன்னு டாடிக்கு வலிய காரியமும் இல்ல.
அம்மா குழம்பு இருந்தாலும் சரி, கறி கறி இல்லைனாலும் பரவாயில்ல, எங்களுக்கு வைகமா டாடிக்கு ஒரு காரியம் இல்லைன்னு அவன் சொல்லிட்டான், ஆனா எனக்கு காரியம் இன்னும் இருக்கு.
மோகன் பறஞ்சு, டாடிக்கு மட்டன் கஷ்ணம் மட்டன் அதொன்னும் இல்லங்கிலும் டாடிக்கு குழப்பமொന്നും இல்ல என்று மோகன் பறஞ்சെങ്കിലും டாடியோட ஹிருதயத்தில் மட்டൻ ஹிருதயத்தில் இருந்து முழுவൻ போயிட்டுണ്ടായിരുന്നില്ല.
எனக்கு இங்க கொதிக்குது, இங்க
எனக்கு என் உள்ளில் இப்பொழுது மட்டன் கொதி உண்டு.
ஏடா ஒரு புருஷன் சம்பாதிக்கிறேன், வாங்கி கொடுத்துட்டு எங்கேயுமே சாப்பிடாம உட்காந்து இருக்குன்னு பார்த்து வந்தா இப்படி வெறும் குழம்ப ஊத்துறீங்களேன்னு உள்ளார வருது.
எனக்கு இவட வந்து ஞா இவடத்த பர்த்தாவ் ஜோலி செய்யுன ஆள், ஜோலி சம்பாதிச்சு ஞா இவட சுசூஷையும் கழிஞ்சு வரும்போ எனக்கு மட்டன் இல்லே என்ன ஒரு விஷமம் என்ன உள்ளிலுண்டு.
ஆனா என்ன குறித்து நல்ல ஹைய திங்க் பண்ணிருக்காங்க அவனு.
പക്ഷേ മോനെ മക്കളൊക്കെ എന്നെ കുറിച്ച് ഭയങ്കര ഉന്നതമായിട്ടാ ചിന്തിക്കുന്നത്.
நான் எவ்வளவு கேவலமா இருந்திருக்கேன்னு அன்னைக்கு மனம் திரும்பினதுதான்.
ഞാൻ എന്റെ ഹൃദയത്തിന്റെ യഥാർത്ഥ അവസ്ഥ അന്ന് രാത്രി മനസ്സിലാക്കി, അന്ന് ഞാൻ അനുദവിക്കുകയും മനസ്സാന്തരപ്പെടുകയും ചെയ്തു.
അന്നേക്ക് എനിക്ക് ரொம்ப ക്ഷേമാ இருந்தது. எனக்கு
എനിക്ക് തന്നെ എന്റെ ഈ മനോഭാവത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് വളരെ ലജ്ജ തോന്നി.
ആ പ്രിയമാണുള്ളേ, നമുക്ക് സാപ്പാട് തൂക്കം റെസ്റ്റ് ഇതെല്ലാം നമ്മുടെ പാതയിലെ ട്രാക്കിൽ നമ്മൾ എഴുത്തര വേണ്ട.
പ്രിയ സോരി സോരിമാരെ, നമ്മുടെ ഭക്ഷണം ഉറക്കം വിശ്രമം ഇതെല്ലാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഓട്ടത്തിൽ നമ്മെ താഴോട്ട് വലിക്കുവാനായിട്ട് നാം അനുവദിക്കരുത്.
യേശു ക്രിസ്തുവിന്റെ വാഴ്ക്കയിൽ ഇവകൾ ജീവനല്ല.
യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ, യേശു ക്രിസ്തുവിന്റെ യാത്രയിൽ ഈ കാര്യങ്ങളായിരുന്നില്ല അവന്റെ ജീവൻ.
അതെല്ലാം അവർക്ക് ഭാരമാണ് കാര്യങ്ങളായിരുന്നതല്ലേ.
ഈ കാര്യങ്ങളൊന്നും യേശു ക്രിസ്തുവിന് ഭാരമുള്ള കാര്യങ്ങളായിരുന്നില്ല.
അവയിലെല്ലാം ഉദരിത്തലിനാൽ
അതിനെല്ലാം തള്ളി നീക്കി യേശു ക്രിസ്തു തന്റെ ഓട്ടം പൂർത്തിയാക്കി.
അവരെ നോക്കി പാർത്ത് അവരുടെ അടിച്ചോടുകളെ നാം പിൻപറ്റും.
യേശു ക്രിസ്തുവിനെ, ഈ യേശു ക്രിസ്തുവിനെ നോക്കി നമുക്കും നമ്മുടെ ഓട്ടത്തെ ഓടാം.
നാം കർത്തൃചിത്തമാണാൽ അവരുടെ വാഴ്ക്കയിലിരുന്ന് നാം തുടർന്ന് നാം ധ്യാനിക്കാം.
ദൈവഹിതമാണെങ്കിൽ ഈ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ച് നാം നാളെ വീണ്ടും തുടർന്ന് നാം ചിന്തിക്കും, ധ്യാനിക്കും.